വാക്യം വായിക്കാം. 1 തെസ്സലോനിക്കയർ 5:23, 1 തെസ്സലോനിക്കയർ 5:23. ഈ വാക്യം കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചതാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് സാങ്ക്ടിഫിക്കേഷൻ, മേ ദ ഗോഡ് ഓഫ് പീസ് ഹിംസെൽഫ് സാങ്ക്ടിഫൈ യു എൻടയർലി. നിങ്ങളെ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായിട്ടും വിശുദ്ധീകരിക്കട്ടെ എന്ന് പറയുന്ന ഭാഗമാണത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, സാങ്ക്ടിഫിക്കേഷൻ എന്ന വാക്കിന്റെ റിയൽ അർത്ഥം എന്നത് അതിന്റെ ഒറിജിനൽ പർപ്പസിലേക്ക് തിരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റഡ്, വിളിച്ച് വേർതിരിച്ച് അതിന്റെ ഒറിജിനൽ പർപ്പസിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് ബൈബിളിൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. പൊതുവെ ആ സാങ്ക്ടിഫിക്കേഷൻ നടക്കേണ്ടത് എവിടെയൊക്കെയാണെന്ന് അവിടെ പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ എങ്ങനെയാണ് ആ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും, അല്ലെങ്കിൽ ബോഡി സോൾ ആൻഡ് സ്പിരിറ്റ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ കുറെ നാളുകളായിട്ട്, അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ പലതും ചിന്തിച്ചാണെങ്കിലും അതിൽ ചില കാര്യങ്ങൾ വീണ്ടും ഒരു ക്ലാരിറ്റിയിൽ ആൾക്കാർക്ക് വരാത്തതുകൊണ്ടും ചില കാര്യങ്ങൾ ക്ലാരിറ്റി കൂടുതൽ വിശദമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഇവിടെ തന്നെ ഈ വാക്യത്തിൽ തന്നെ വ്യക്തമാണ്, 3 ഭാഗങ്ങൾ, ഇല്ലെങ്കിൽ 3 ഭാഗങ്ങളുള്ള വ്യക്തിയായിട്ടാണ്. അതിൽ വിസിബിൾ ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ശരീരം മാത്രമാണ്, ബാക്കി 2 ഇൻവിസിബിൾ ആണ്, ഔട്ട്വേർഡും ഇൻവേർഡുമായിട്ടുള്ള കരുത്. ആ വിസിബിൾ ആയിട്ടുള്ളതാണ് ശരീരം എന്ന് പറയുന്നത്. ആ ശരീരം നമുക്കെല്ലാവർക്കും, അതിനെപ്പറ്റി ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ലാത്ത വിധം എല്ലാവർക്കും അറിയാം മനുഷ്യന് ശരീരമുണ്ടെന്നുള്ളതിനെപ്പറ്റി, അല്ലെ? ദൈവവചനം പറഞ്ഞിരിക്കുകയാണ്, ഭയങ്കരവും അതിശയകരവുമായി ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ ഫംഗ്ഷൻസ് ദൈവത്തിന്റെ അതിശയകരമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ്. നമുക്കും അതറിയാം, നമ്മുടെ ശരീരത്തെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്, നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് ദൈവത്തിന്റെ പർപ്പസ് ഈ ഭൂമിയിൽ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട്, അത് നമുക്കറിയാം. അതുകൊണ്ട് അതിന്റെ ഒരു വിശദീകരണത്തിലേക്ക് പോകാതെ തന്നെ നമുക്ക് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്കറിയാവുന്നതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെന്നുള്ളത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അതാണ് അതിന്റെ ആ ഓർഡർ. യഹോവയായ ദൈവം നിലത്തെ പൊടിയിൽ നിന്നാണ് മനുഷ്യന്റെ ശരീരത്തെ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് പാപം ചെയ്തപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞത്, നീ പൊടിയാകുന്നു, നീ പൊടിയിലേക്ക് തിരികെ ചേരും എന്ന് പറഞ്ഞിരിക്കുന്നു. നിലത്തെ പൊടിയിൽ നിന്ന് ദൈവം മനുഷ്യന്റെ ശരീരമുണ്ടാക്കി, അവന്റെ മൂക്കിലേക്ക് ദൈവത്തിന്റെ ജീവശ്വാസം, ദൈവത്തിന്റെ ശ്വാസം എന്നുള്ളത് ബൈബിൾ തുടർച്ചയായിട്ട് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിനെ അവന്റെ മൂക്കിൽ ഊതുകയും അവൻ ജീവനുള്ള ദേഹിയായി തീരുകയും ചെയ്തു. അതായത് മനുഷ്യന്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ ആത്മാവിനെ ഊതി. ബൈബിളിന്റെ മുഴുവൻ റവലേഷൻ കൂടി നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യനിൽ മനുഷ്യന്റെ ആത്മാവുണ്ട്, അതുപോലെ തന്നെ മനുഷ്യനൊരു ദേഹിയുണ്ട്. അവിടെ തന്നെ പറയുന്നത് അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. മനുഷ്യന് ഈ 3 പാർട്ടുണ്ട് എന്ന് നമുക്ക് ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതേസമയം ദൈവം നിലത്ത് നിന്ന് സസ്യങ്ങളെയും മരങ്ങളെയും ഒക്കെ ഉണ്ടാക്കി, അതിന് ഈ പറഞ്ഞിരിക്കുന്ന 3 പാർട്ടില്ല, അതിന് ഒരൊറ്റ പാർട്ടേ ഉള്ളൂ, ശരീരം മാത്രമേ ഉള്ളൂ. അതിന് ദേഹി എന്ന് പറയുന്ന ഒരു പാർട്ടില്ല, അല്ലെങ്കിൽ വിചാരം, വികാരം, ഇച്ഛാശക്തി, അങ്ങനെ 3 പാർട്ട്. ചിന്തിക്കാനായിട്ടുള്ള കഴിവ്, തീരുമാനമെടുക്കാനായിട്ടുള്ള കഴിവ്, ദുഃഖിക്കുക, അല്ലെങ്കിൽ ഉള്ള വികാരങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഒരു ബോഡിയും ജീവനും മാത്രമേ ചെറിയെടുക്കുള്ളൂ. എന്നാലും നിലത്തെ പൊടിയിൽ നിന്ന് തന്നെ ദൈവം മനുഷ്യനെ ഉണ്ടാക്കി, അന്ന് തന്നെ ഉണ്ടാക്കിയതാണ് മൃഗങ്ങളെ. ആ മൃഗം, അതിനെപ്പറ്റി അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവയായ ദൈവം സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും നിലത്ത് നിന്ന് തന്നെ നിർമ്മിച്ചു. അന്നേരം മൃഗങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മൃഗങ്ങളെയും ദൈവം നിലത്തെ പൊടിയിൽ നിന്ന് തന്നെ മനുഷ്യന്റെ ശരീരം പോലെ തന്നെ ഒരു ശരീരത്തോടുകൂടിയാണ് ഉണ്ടാക്കിയത്. എന്നാൽ അവിടെ മൃഗങ്ങളുടെ ഉള്ളിൽ ദൈവം ദൈവത്തിന്റെ ജീവനെ ഊതുന്നില്ല, അതിന് സ്വാഭാവികമായിട്ട് ഉണ്ടാക്കിയപ്പോൾ തന്നെ ജീവനുണ്ട്. അതിന് ഈ പറഞ്ഞിരിക്കുന്ന പോലെ ദേഹവുമുണ്ട്, ദേഹിയുമുണ്ട്, ഇല്ലെങ്കിൽ വിചാരം, വികാരം, ഇച്ഛാശക്തി, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഇതെല്ലാം മൃഗങ്ങൾക്കുണ്ട്. അതിനൊന്നും ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, അതൊക്കെ വളരെ ക്ലിയറാണ്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഈ വിചാരമോ വികാരമോ ഇച്ഛാശക്തി ഒന്നും ഇല്ലാത്ത മൃഗങ്ങൾ, എല്ലാ മൃഗങ്ങൾക്കും ഈ 3 കാര്യങ്ങളുമുണ്ട്. എല്ലാ മൃഗങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയും, എല്ലാ മൃഗങ്ങൾക്കും വികാരങ്ങളുണ്ട്. അതിന് വിഷമിക്കാനായിട്ട് കഴിയും, അതിന് വേദനിക്കാനായിട്ട് കഴിയും, അതിന് ചിന്തിക്കാനായിട്ട് കഴിയും. ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു മൃഗത്തിന് ജീവിക്കാനായിട്ട് കഴിയത്തില്ല. അന്നേരം മൃഗങ്ങൾക്കും ഇത് ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഈ മൃഗങ്ങളെ, ഈ മൃഗങ്ങളുടെ സോളിനെ, മൃഗങ്ങളുടെ ദേഹിയെ നിയന്ത്രിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് അതിന്റെ അത് സാധാരണ പറയുന്ന അതിന്റെ ഇൻസ്റ്റിങ്ക്ട് എന്നാണ് പറയുന്നത്. മൃഗങ്ങളുടെ ഇൻസ്റ്റിങ്ക്ട് എന്ന് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്തു സഹജമായ വാസന, ഇല്ലെങ്കിൽ മൃഗങ്ങളെ നിയന്ത്രിക്കുന്ന അതിന്റെ സ്വഭാവം, അത് അതിനെ ദൈവം തന്നെ കൊടുത്തതാണ്. ആ ഒരു ജന്തു സഹജമായിട്ടുള്ള ഇൻസ്റ്റിങ്ക്ട് മൃഗങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ, ആ സഹജവാസന ആ മൃഗങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ മൃഗങ്ങൾക്ക് സർവൈവ് ചെയ്യാനായിട്ട് ഒക്കത്തില്ല. ഇല്ലെങ്കിൽ ഈ ആനിമൽ കിങ്ഡം ഈ ലോകത്തിൽ നിലനിൽക്കത്തില്ല. അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാനായിട്ട് എനിക്ക് സമയമില്ല, അതിന്റെ ആവശ്യവുമില്ല. അത് വളരെ പ്രൂവൺ കാര്യങ്ങളാണ്. ഒരു മൃഗം എങ്ങനെ പെരുമാറണം, ഒരു പർട്ടിക്കുലർ മൃഗം എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഡിസൈൻ ചെയ്തിട്ടാണ് ദൈവം ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ പെരുമാറും, അതങ്ങനെ തന്നെ ജീവിക്കും, അങ്ങനെ തന്നെ അതിനൊരു സഹജം. അതിന് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ ഇല്ലെന്നും, മനുഷ്യരെ പോലും പലതും പഠിപ്പിച്ചു കൊടുക്കേണ്ടപ്പോൾ മൃഗങ്ങളെ ഒന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അത് വളരെ വ്യക്തമായിട്ട് മനുഷ്യരെക്കാൾ വ്യക്തമായിട്ട് പലതും ചെയ്യും. അത് തേനീച്ചയാണെങ്കിലും അങ്ങനെ ചെയ്യും, അണ്ണാനാണെങ്കിലും ചെയ്യും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അണ്ണാനെ മരംകയറ്റം പഠിപ്പിക്കേണ്ട കാര്യമില്ല. എന്നാലും ഇത് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രോഗ്രാംഡ് സിസ്റ്റമാണ്. ആ പ്രോഗ്രാംഡ് സിസ്റ്റത്തിൽ ഇത് മുമ്പോട്ട് പോവുകയാണ്. ആ സിസ്റ്റം അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പ്രീ പ്ലാൻഡ് ആണ്. അത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോവുകയും ചെയ്യും. അന്നേരം അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, മൃഗങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഒരു ജന്തുസഹജമായിട്ടുള്ള ഇൻസ്റ്റിങ്ക്ട് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ മനുഷ്യനെ നിയന്ത്രിക്കാനായിട്ട് അങ്ങനെ ഒരു ഇൻസ്റ്റിങ്ക്റ്റോ അങ്ങനത്തെ ഒരു പ്രോഗ്രാമോ ദൈവം വെച്ചിട്ടില്ല. അങ്ങനെയല്ല ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. മനുഷ്യനെ നിയന്ത്രിക്കാനായിട്ട് ദൈവം വെച്ചിരുന്ന ഒരു ഫംഗ്ഷൻ എന്നത് ദൈവത്തിന്റെ ആത്മാവിനാൽ മനുഷ്യന്റെ ആത്മാവിനെ നിയന്ത്രിക്കുകയും മനുഷ്യന്റെ ആത്മാവിൽ കൂടി മനുഷ്യന്റെ ദേഹിയെ, ചിന്തയെ, വിചാരങ്ങളെ, വികാരങ്ങളെയും നിയന്ത്രിക്കുകയും അവന്റെ ശരീരത്തിൽ കൂടി ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഫംഗ്ഷൻ വെളിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ള സിസ്റ്റത്തിലാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. മനുഷ്യനെ ക്രിയേറ്റ് ചെയ്ത ആ സിസ്റ്റത്തിനെ ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വാക്യമുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല, സദൃശ്യവാക്യത്തിൽ ഞാൻ ഒരു വാക്യം പലപ്പോഴും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് വാക്യമാണെന്ന് അറിയാമോ? സദൃശ്യവാക്യത്തിൽ ദൈവം മനുഷ്യനെ എങ്ങനെയാണ്, ഇല്ലെങ്കിൽ മനുഷ്യന്റെ ആത്മാവ് എന്താണ് എന്നുള്ളതിനെ പറ്റി പറയുന്നൊരു വാക്യമുണ്ട്. ഏതാ വാക്യം ഓർമ്മയുണ്ടോ? സദൃശ്യവാക്യങ്ങൾ 20:27 ഇവിടെ പറഞ്ഞ അത്ര മതി. മനുഷ്യന്റെ ആത്മാവ് എന്താണ് എന്നുള്ളത് പറയാണ്. The spirit of man is the lamp of God. എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യന്റെ ആത്മാവ്, മനുഷ്യന്റെ ഉള്ളിൽ ദൈവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മനുഷ്യന്റെ ആത്മാവ് എന്ന് പറയുന്നത് ലാമ്പാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വിളക്കാണ്, ലാമ്പാണ്. നമുക്കറിയാം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തുടർച്ചയായി ദൈവത്തിന്റെ ആത്മാവിനെ പറ്റി പറയുന്നത്, ഏറ്റവും കൂടുതൽ പറയുന്നത് എണ്ണയോടാണ് ഉപമിച്ചിരിക്കുന്നത്. പഴയകാലത്തെ ആ അന്നത്തെ എഴുത്തുകളുടെ പ്രത്യേകതയാണ്, അന്ന് ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളാണ് അവര് ദൈവവചനം അന്നത്തെ എക്സാമ്പിളായിട്ട് ഉപയോഗിക്കുന്നത്. നേരെ ദൈവത്തിന്റെ ആത്മാവ് എണ്ണയാണെങ്കിൽ മനുഷ്യന്റെ ആത്മാവ് വിളക്കാണ്. വിളക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ ആ എണ്ണയെ റിസീവ് ചെയ്യാനായിട്ടുള്ള ഒരു ഡിവൈസാണ്. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ആത്മാവ് എന്ന് പറയുന്നത് ബൾബാണ് എങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നത് അതിലേക്ക് കടന്നു വരുന്ന ഇലക്ട്രിസിറ്റിയാണ് എന്ന് പറയാം ഇപ്പോഴത്തെ ഭാഷയിൽ. നേരം ഇലക്ട്രിസിറ്റി ബൾബിലേക്ക് കടന്നു വരികയും ബൾബ് കത്തുകയും ചെയ്യുമ്പോൾ അത് ശരിക്കും ബൾബ് ചെയ്യുന്നത് കാണാൻ പറ്റാത്ത അദൃശ്യമായ ഇലക്ട്രിസിറ്റിയെ വിസിബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ദൈവത്തിന്റെ സൃഷ്ടിയിൽ മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. ഒരു വിളക്ക് എണ്ണയോട് ഡിപ്പെൻഡ് ആയിരിക്കുന്നത് പോലെ, ഒരു ബൾബ് ഇലക്ട്രിസിറ്റിയോട് കണക്റ്റഡ് ആയിരിക്കുന്നത് പോലെ, ഒരു മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുകയും അദൃശ്യനായ ദൈവത്തെ ദൃശ്യരൂപത്തിൽ മനുഷ്യന് ഒരു വിളക്കിൽ കൂടി എണ്ണയുമായിട്ടുള്ള ഡിപ്പെൻഡൻസിൽ വിളക്ക് പ്രകാശിക്കുന്ന പോലെ ദൈവത്തിന്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്താനായിട്ടുള്ള ഒരു കപ്പാസിറ്റിയോടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നേരം ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യന്റെ ആത്മാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. മനുഷ്യന്റെ ആത്മാവിൽ കൂടി അവന്റെ ചിന്തകളെ, ഏറ്റവും ആദ്യം നിയന്ത്രിക്കുന്ന അവന്റെ ചിന്തകളെയാണ്. അതുകൊണ്ടാണ് മൈൻഡ് എന്നുള്ളത് എപ്പോഴും ദൈവവചനത്തിൽ തുടർച്ചയായിട്ട് വരുന്നത്. മനുഷ്യന്റെ ചിന്തകളെ നിയന്ത്രിക്കുന്നു, അതുവഴി അവന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു, അതുകഴി അവന്റെ ഇച്ഛ ഡിസിഷനെ നിയന്ത്രിക്കുന്നു. അവന്റെ ഡിസിഷനെ ദൈവം നിയന്ത്രിക്കുന്നതോടുകൂടി അവനിൽ കൂടി ദൈവത്തിന്റെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ആകുന്നു. അവന്റെ ഡിസിഷൻ എന്റെ പുറകിൽ കൂടി ഡയറക്ട് ചെയ്യുന്ന ആ ഫോഴ്സിൽ കൂടി മനുഷ്യൻ ഡിസിഷൻ എടുക്കുന്ന ദൈവത്തിന്റെ കംപ്ലീറ്റ് അതോറിറ്റിയുടെ കീഴിലാവുമ്പോൾ ദൈവം മനുഷ്യൻ കൂടി, മനുഷ്യൻ ചെയ്യുന്ന എല്ലാം ദൈവം ചെയ്യുന്നതാകും. ഇല്ലെങ്കിൽ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിനെ കാണാനായിട്ട് കഴിയും. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇതൊരു ഓട്ടോമാറ്റിക് പ്രോസസ് അല്ല. മൃഗങ്ങളിൽ ഇതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. മൃഗങ്ങളിൽ ഇതല്ല പ്രോസസ്സെങ്കിലും മൃഗങ്ങളുടെ ഇൻസ്റ്റിങ്ക്ട് ഇല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കാണ്. അതിനങ്ങനെ വർക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. അങ്ങനെ തന്നെ പ്രോഗ്രാംഡ് ആയിട്ടാണ് അതിനെ വിട്ടിരിക്കുന്നത്. പക്ഷെ മനുഷ്യന് ഈ രീതിയിൽ ഫംഗ്ഷൻ ചെയ്യണമെങ്കിലും അതൊരു ഓട്ടോമാറ്റിക് പ്രോഗ്രാം അല്ല. അതിന് മനുഷ്യന്റെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസ് ഉണ്ടായിരിക്കണം. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിരുന്നു. ആ മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് ദൈവത്തിന്റെ ഭാഗത്തേക്കുള്ള ആ ഒരു ഇന്റർലോക്ക് ഇല്ലെങ്കിൽ ആ ഒരു കണക്ഷനെ ആണ് ബൈബിളിൽ ലവ്, ഫെയ്ത്ത്, ഒബീഡിയൻസ് എന്നുള്ള ആ ഒരു ചെയിനിൽ കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. മനുഷ്യൻ സ്നേഹത്തിൽ ദൈവത്തെ വിശ്വസിക്കുകയും അതേപോലെ ദൈവത്തിന് കീഴടങ്ങി കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു അവൈലബിലിറ്റിയിൽ മാത്രമാണ് ദൈവത്തിന്റെ ആത്മാവിന് മനുഷ്യനിൽ കൂടി വർക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്. അതൊരു അവിടെ ഒരു അവൈലബിലിറ്റിയുടെയും ഡിപ്പെൻഡൻസിന്റെയും ആവശ്യം അവിടുണ്ട്. മൃഗങ്ങളുടെ കാര്യങ്ങൾ അതില്ല. പക്ഷേ അതുപോലെ തന്നെ മൃഗങ്ങൾ എങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അതൊരിക്കലും ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് തെളിവുമല്ല. കാരണം അതിനങ്ങനെ പ്രൊട്ട് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. അന്നേരം ഒരു മൃഗം ഇങ്ങനെ തന്നെ ചെയ്യുന്നു, ജീവിക്കുന്നു, ദൈവം പറയുന്ന പോലെ തന്നെ ജീവിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മൃഗം ദൈവത്തെ സ്നേഹിച്ചിട്ടൊന്നുമല്ല, അത് അങ്ങനെ തന്നെ പ്രോഗ്രാം ചെയ്ത് വിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു ടി വി റിമോട്ട് വെച്ചിട്ട് ഓൺ ആകുമ്പോൾ ഓൺ ആവുന്നു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ടി വി നമ്മളെ സ്നേഹിക്കുന്നു എന്നല്ല, അതിന്റെ കണക്ഷൻ അങ്ങനെയാണ്, അങ്ങനെ തന്നെ വർക്ക് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതേസമയം മനുഷ്യൻ ചെയ്യുന്ന കാര്യം ദൈവത്തെ സ്നേഹത്തിൽ, ദൈവത്തോടെ ഡിപ്പെൻഡൻസിൽ, ദൈവത്തിന്റെ ഇഷ്ടം മനുഷ്യൻ ചെയ്യുമ്പോൾ മനുഷ്യൻ പ്രൂവ് ചെയ്യുന്നത് ഐ ലവ് യു ഗോഡ് എന്നുള്ളതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകളെ പ്രമാണിക്കും. അതിന് മനുഷ്യൻ ദൈവത്തെ അനുസരിക്കാതിരിക്കുമ്പോഴും ദൈവം മനുഷ്യൻ ദൈവത്തിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഐ ഡോണ്ട് ലവ് യു എന്നുള്ളതാണ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. മനുഷ്യൻ ദൈവത്തെ അനുസരിക്കുമ്പോൾ ഈ ഒരു ചെയിനിൽ കൂടി പോകുമ്പോൾ മനുഷ്യൻ ദൈവത്തിനോട് പറയുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന് അത് മനസ്സിലാവുകയും ചെയ്യും. ഈ ഒരു പ്രോസസ്സിൽ കൂടിയേ മനുഷ്യന് ദൈവത്തെ അനുസരിക്കാനായിട്ട് ദൈവം വെച്ചിട്ടുള്ള പ്രോസസ്സ് അതാണ്. അങ്ങനെ ചെയ്യാനും കഴിയത്തുള്ളൂ. അങ്ങനെയാണ് മനുഷ്യനിൽ കൂടി ദൈവം വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുന്ന മനുഷ്യനിൽ കൂടി ദൈവം തന്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തുമ്പോൾ ദൈവം ആ മനുഷ്യനെ നോക്കിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഗുഡ്, വെരി ഗുഡ് എന്ന് പറയുന്നു. അല്ലെ? മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യന്റെ ഫംഗ്ഷൻ റിയലായിട്ട് ചെയ്യുമ്പോൾ, ദൈവത്തിന്റെ ഉദ്ദേശം മനുഷ്യനിൽ കൂടി വെളിപ്പെടുമ്പോൾ ദൈവം മനുഷ്യനെ നോക്കിയിട്ട് പറയുന്നതാണ് വെരി ഗുഡ് എന്ന് പറയുന്നത്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് ബൈബിളിൽ ഗുഡ് വർക്ക്, സൽപ്രവർത്തികൾ, നല്ല പ്രവർത്തികൾ എന്ന വാക്കുകൊണ്ട് ബിബ്ലിക്കൽ ഭാഷയിൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ, നല്ലവനായ ദൈവത്തെ മനുഷ്യൻ വെളിപ്പെടുത്തുകയും ദൈവത്തിന്റെ ഇഷ്ടം, ദൈവവുമായിട്ടുള്ള ഡിപ്പെൻഡൻസിൽ, ദൈവവുമായിട്ടുള്ള സ്നേഹത്തിൽ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് മനുഷ്യന്റെ ഫംഗ്ഷൻ ചെയ്യുന്നത്. അങ്ങനെ നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന മനുഷ്യനെ നോക്കിയിട്ട് ദൈവം പറയാണ് വെരി ഗുഡ് എന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ മനുഷ്യൻ അവന്റെ ഒറിജിനൽ പർപ്പസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നേരെ ഞാൻ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്ന് പറയുന്നത് അതാണ്. പരിശുദ്ധാത്മ നിറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് മനുഷ്യൻ നോർമലാവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മ നിറവ് ഒരിക്കലും അബ്നോർമാലിറ്റി അല്ല എന്ന് ഞാൻ എപ്പോഴും പറയുന്നതിന്റെ കാര്യം അതാണ്. പരിശുദ്ധാത്മ നിറവ് ഒരു മനുഷ്യൻ അബ്നോർമൽ ആവുന്നതല്ല, ആ മനുഷ്യൻ നോർമലാവുന്നതാണ്. നോർമലി ദൈവം എങ്ങനെ അവനെ കുറിച്ച് ആഗ്രഹിക്കുന്നു, ദൈവത്തിന്റെ ഒറിജിനൽ പർപ്പസിൽ മനുഷ്യൻ നോർമലായിട്ട് ജീവിക്കുന്നതാണ് പരിശുദ്ധാത്മ നിറവ്. പരിശുദ്ധാത്മ നിറവ് എന്ന് പറയുമ്പോൾ പെട്ടെന്നുണ്ടാവുന്ന എന്തെങ്കിലും സംഭവങ്ങളല്ല. പരിശുദ്ധാത്മ നിറവെന്ന് പറയുമ്പോഴത്തേന് ആൾക്കാര് ഒരു എക്സാക്ട് സ്റ്റേജിലേക്ക് പോവുകയും അബ്നോർമാലിറ്റി ആയിട്ട് എന്തെങ്കിലും കാണിക്കുകയും ചെയ്യുന്ന അതൊന്നും അല്ല പരിശുദ്ധാത്മ നിറവ്. ബൈബിൾ വായിക്കാത്ത ആൾക്കാർക്കാണ് ഇതൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. പരിശുദ്ധാത്മ നിറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ സോളിനെ കംപ്ലീറ്റ് ആയിട്ട് നിയന്ത്രിക്കുകയും ദൈവ ഇഷ്ടത്തിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് നടക്കുന്നതാണ് പരിശുദ്ധാത്മ നിറവ്.
അങ്ങനെയായിരുന്നു ആദ്യം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ. പക്ഷെ നമുക്ക് ആദ്യത്തിനെ പറ്റി എങ്ങനെയാണെന്നൊന്നും വലിയ അറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ഉറവിന്റെ ഏറ്റവും വലിയ തെളിവ് ബൈബിളിലുണ്ട്. പരിശുദ്ധാത്മാവിനാൽ ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ നടന്നൊരു മനുഷ്യൻ ഭൂമിയിലുണ്ടായിരുന്നു. ആരായിരുന്നു അത്? യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ പറ്റി ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയാണ്, ഹി വാസ് ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എന്തായിരുന്നു ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റിന്റെ തെളിവ്? അടുത്ത വാക്യം വായിച്ചു കഴിഞ്ഞാൽ അറിയാം. എന്താണ് അറിയാമോ ആ വാക്യത്തിൽ? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എന്ന് പറഞ്ഞതിന്റെ അടുത്ത വാക്യം എന്ന് പറഞ്ഞാൽ, ഹി വാസ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് എന്നുള്ളതാണ്. അങ്ങനെ പരിശുദ്ധാത്മ നിറവിന്റെ തെളിവ് ഇല്ലെങ്കിൽ പരിശുദ്ധാത്മ നിറവെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ ദൈവം നിയന്ത്രിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവന്റെ സംസാരത്തിൽ, അവന്റെ ജീവിതത്തിൽ, അവന്റെ കുടുംബത്തിൽ, അവന്റെ ജോലിയിൽ, അവന്റെ എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തിയെ ദൈവം നിയന്ത്രിക്കുമ്പോൾ അവൻ പരിശുദ്ധാത്മ നിറവിലാണ്. അവനെ കാണുമ്പോഴേക്കും ആൾക്കാർ ഭ്രാന്തനാണെന്ന് തോന്നുന്നില്ല. ഹീസ് എ നോർമൽ പേഴ്സൺ. അവന്റെ സംസാരം, അവനെ കാണുമ്പോൾ പക്ഷെ ഒരു കാര്യം മനസ്സിലാവും, ഒരാൾ ഇവന്റെ പുറകിൽ ഈ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. ഇവൻ സംസാരിക്കുന്നത്, ഇവൻ പെരുമാറുന്നത് ഇറ്റ്സ് അണ്ടർ ദ അതോറിറ്റി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഇവനെ നിയന്ത്രിക്കുന്നത് എന്ന് തിരിച്ചറിയപ്പെടുന്ന നോർമൽ ലൈഫാണ് പരിശുദ്ധാത്മ നിറവ്. പരിശുദ്ധാത്മ നിറവിലുള്ള ശുശ്രൂഷയും നോർമലാണ്. പരിശുദ്ധാത്മ നിറവിലുള്ള സംസാരം, പ്രസംഗം നോർമൽ പ്രസംഗമാണ്. യേശുക്രിസ്തുവൊക്കെ പ്രസംഗിച്ചത് നിങ്ങൾ വായിച്ചു പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ആൾക്കാർ ദൈവവചനം വായിക്കത്തില്ല. യേശുക്രിസ്തു എങ്ങനെ ചെയ്തു വായിക്കത്തില്ല. അപ്പോസ്തലന്മാർ എങ്ങനെ ചെയ്തു കാണിക്കത്തില്ല. ഇപ്പോഴത്തെ TV പ്രസംഗീയർ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ആൾക്കാരുടെ പരിശുദ്ധാത്മ നിറവിന്റെ. നേരെ ഒരാൾ നോർമലായിട്ട് സംസാരിച്ചാൽ പറയും, ഓ ഈ വ്യക്തി അത്ര പരിശുദ്ധാത്മ നിറവൊന്നും ഇല്ലാന്ന് പറയും. കാര്യം എന്താണ്? ഈ പരിശുദ്ധാത്മ നിറവിനും പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ശുശ്രൂഷയ്ക്കും ഇവർ കൊടുത്തിരിക്കുന്ന ചില ഡെഫിനിഷൻസ് ഉണ്ട്. ആ ഡെഫിനിഷൻസ് ബൈബിളിലും അല്ല, യേശു ക്രിസ്തു പഠിപ്പിച്ചതുമല്ല, പക്ഷെ ഇവരുടെ മനസ്സിലുള്ള ഡെഫിനിഷൻസ് ആണ്. പാരമ്പര്യം എന്ന് പറയും. നമുക്ക് വിചാരിക്കും നമ്മൾക്ക് ഈ പാരമ്പര്യം ഒന്നുമില്ല. നമ്മളും നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ചില പാരമ്പര്യങ്ങളുണ്ട്. അത് അതിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ പറയോ ഇവൻ പരിശുദ്ധാത്മ നിറവിലൊന്നുമില്ല, ഇവൻ വലിയ പവർ ഒന്നുമില്ല. ശരിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോർമൽ. ഞാൻ വീണ്ടും പറയട്ടെ, അതുകൊണ്ടാണ് തിമോത്തിയോസിന്റെ അടുത്ത് പൗലോസ് എഴുതുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവിനെ അത്രേ ഞാൻ നിങ്ങളുടെ ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. അതിന് പരിശുദ്ധാത്മ നിറവിൽ ഒരു വ്യക്തി സംസാരിക്കുകയാണെങ്കിൽ അവനറിയാം എത്ര നേരം സംസാരിക്കണമെന്ന്. ഒരു മണിക്കൂർ സംസാരിക്കാനായിട്ട് ഒരാൾ എന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മ നിറവിൽ സംസാരിക്കുന്ന ആൾ ഒരു മണിക്കൂർ എഴുതി നിർത്തും. രണ്ടു മണിക്കൂർ പ്രസംഗിച്ചിട്ട് എന്നെ പരിശുദ്ധാത്മാവാണ് നിയന്ത്രിച്ചെന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവല്ല. കാരണം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുമ്പോൾ ആ വ്യക്തിയെ ദൈവം നിയന്ത്രിക്കുകയും ദൈവ വ്യക്തിക്ക് എല്ലാ കാര്യത്തിനും വേണ്ടി ബോധ്യം ഉണ്ടാവുകയും ചെയ്യും. ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു തെറ്റായ ധാരണകൾ പലരുടെയും മനസ്സിൽ നിന്ന് മാറാൻ വേണ്ടി പറയുകയാണ്. പരിശുദ്ധാത്മ നിറവിലുള്ള ജീവിതം, പരിശുദ്ധാത്മ നിറവിലുള്ള ശുശ്രൂഷ, ഇറ്റ് ഇസ് നോർമൽ. നോർമലി ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള നിയന്ത്രണത്തിൽ ഒരു വ്യക്തി ജീവിക്കുന്നതും നിയന്ത്രണത്തിൽ വ്യക്തി ശുശ്രൂഷിക്കുന്നതും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ മടങ്ങട്ടെ, ആദം മനുഷ്യൻ വാസ് ഫങ്ഷനിങ് നോർമൽ. ദൈവം പരിശുദ്ധാത്മാവിൽ അവനെ നിയന്ത്രിച്ചപ്പോൾ അവനിൽ കൂടി ദൈവത്തിന്റെ ഗുഡ് വർക്ക്സ് ഇല്ലെങ്കിൽ ദൈവത്തിന്റെ നല്ല പ്രവൃത്തികൾ വെളിപ്പെടുകയായിരുന്നു. അവനെ കാണുന്നവർക്ക് ദൈവത്തെ കാണാനായിട്ട് കഴിയും. നല്ല പ്രവൃത്തിയുടെ ഒറിജിൻ എപ്പോഴും ദൈവത്തിൽ നിന്നാണ്. അതായിരുന്നു ദൈവം വെച്ചിരുന്ന കണ്ടീഷനും. ദൈവം പറഞ്ഞു ഇങ്ങനെ നിനക്ക് നല്ല നിനക്ക് ജീവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഈ ഒരു കണ്ടീഷനിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നീ മരിക്കും. അതൊരു കോംപ്ലിക്കേറ്റഡ് ട്രൂത്ത് ഒന്നുമല്ല. ദൈവവചനത്തിലെ സത്യങ്ങൾ സിമ്പിൾ ട്രൂത്തുകളാണ്, കോംപ്ലിക്കേറ്റഡ് അല്ല. മനുഷ്യനാണ് ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ തിയോളജിയൻസും അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കും. ബൈബിൾ വളരെ സിമ്പിളായിട്ട് പറയുന്ന കാര്യങ്ങൾ കുഴച്ചു മറിച്ച് ആൾക്കും മനസ്സിലാകാത്ത രീതിയിലേക്ക് ആക്കുന്നത് ഇപ്പോഴത്തെ പഠിപ്പീരുകളാണ്. പക്ഷെ ബിബ്ലിക്കൽ ടീച്ചിങ് സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബൾബിന്റെ അടുത്ത് പറയുകയാണ്, ബൾബ് നിനക്ക് ഇലക്ട്രിസിറ്റി ഇല്ലാതെ കത്താൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയും? അതൊരു വളരെ സിമ്പിൾ സ്ട്രെയിറ്റ് ട്രൂത്ത് ആണ് അല്ലേ? ആൾക്കാർക്കത് മനസ്സിലാവും. അതേപോലെ തന്നെയാണ് മനുഷ്യന് ദൈവവുമായിട്ടുള്ള ഡിപ്പെൻഡൻസിൽ അല്ലാതെ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തിന് സ്വയമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു ഡിപ്പെൻഡൻസിൽ അല്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയത്തില്ല എന്നുള്ളത് ഒരു കോംപ്ലിക്കേറ്റഡ് ട്രൂത്ത് അല്ല, ഒരു സിമ്പിൾ ട്രൂത്ത് ആണ്. അതാണ് ബൈബിളിലെ ആദ്യത്തെ ട്രൂത്തും അതാണ് ദൈവം മനുഷ്യനോട് ആദ്യമായിട്ട് പറഞ്ഞത്. അതായത് ഒരു ബൾബിനടുത്ത് പറയുകയാണ് നിനക്ക് ഇലക്ട്രിസിറ്റി ഇല്ലാതെ ജീവിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ പിശാചു വന്ന് പറഞ്ഞ കള്ളമായിരുന്നു കോംപ്ലിക്കേറ്റഡ്. അതെന്താണ്? പിശാചു വന്ന് പറയുകയാണ് ദൈവമായിട്ടുള്ള ഡിപ്പെൻഡൻസിൽ നിന്ന് നീ പുറത്തു വന്നു കഴിഞ്ഞാൽ, ദൈവമായിട്ടുള്ള ഈ ഒരു ചെയിൻ കട്ടായി കഴിഞ്ഞാൽ, ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ആ ഒരു ഡിപ്പെൻഡൻസിൽ നീ പുറത്തു വന്നു കഴിഞ്ഞാലും നിനക്ക് ദൈവത്തെ പോലെ തന്നെ ആയിത്തീരാനായിട്ട് കഴിയും, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ അതുപോലെ തന്നെ ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞതാണ് ശരിക്കും കോംപ്ലിക്കേറ്റഡ്. അത് ഇന്ന് നമ്മൾ വിശ്വസിക്കുക, നമ്മളത് പറയാണ് ഈ ബൾബ് ഇലക്ട്രിസിറ്റി ഇല്ലാതെ കത്താൻ കഴിയും, ഇല്ലെങ്കിൽ ഒരു ബൾബിന് സ്വയമായിട്ട് പ്രകാശിക്കാൻ കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് വിശ്വസിക്കത്തില്ല. കാരണം നമുക്കറിയാം അതൊരു ട്രൂത്ത് അല്ല, അത് കള്ളമാണെന്ന്. പക്ഷെ മനുഷ്യൻ അതാണ് വിശ്വസിച്ചത്, മനുഷ്യൻ ദൈവത്തെ കൂടാതെ ജീവിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുകയും പിശാചിന്റെ കള്ളം വിശ്വസിക്കുകയും. അതുകൊണ്ടാണ് ആദ്യം ഡിസൊബീഡിയൻസ് അല്ല ഉണ്ടായത്, ആദ്യം ഉണ്ടായത് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് മനുഷ്യൻ വീഴുകയും ദൈവത്തെ അവിശ്വസിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നേരം ഏറ്റവും വലിയ പാപം അവിശ്വാസമാവുന്നതിന്റെ കാരണം അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ, അതുകൊണ്ടാണ് മനുഷ്യൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ആദ്യമേ വീടുപോയത്. നേരെ അതിന്റെ തിരിച്ചുവരവും അതുകൊണ്ട് തന്നെ ആയതുകൊണ്ടാണ് വിശ്വാസത്തിന് ഇത്രമാത്രം പ്രാധാന്യം ബൈബിൾ പഠിപ്പിക്കുന്നത്, ഡിപ്പെൻഡൻസിന്. അന്നേരം മനുഷ്യൻ വീണത് ഡിസൊബീഡിയൻസിലല്ല, മനുഷ്യൻ പഴം കറി പറിച്ച് തിന്നത് ഇറ്റ് വാസ് ആൻ ആക്ട്, ബട്ട് അതിന്റെ പുറകിൽ അവനെ നിയന്ത്രിച്ച ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു, അത് ദൈവത്തിനെ കൂടാതെ എനിക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ള പിശാചിന്റെ ലൈ വിശ്വസിച്ചതായിരുന്നു. അന്നേരം ആ ആറ്റിറ്റ്യൂഡിന്റെ പുറത്തു വന്ന ഫലം മാത്രമായിരുന്നു ആ ആക്ട്. ഇന്നും അത് തന്നെ, പാപം പുറത്തു വരുമ്പോൾ അതിന്റെ പുറകിൽ ദൈവത്തോടുള്ള റിബല്യന്റെ ഔട്ട്വേർഡ് എക്സ്പീരിയൻസും എക്സ്പ്രഷനും മാത്രമാണ് പാപം. ദൈവത്തെ അനുസരിക്കുന്നതും ദൈവത്തെ സ്നേഹിക്കുന്നതുമുള്ളതിന്റെ ഔട്ട്വേർഡ് എക്സ്പ്രഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെയാണ് ഈ ചെയിൻ ബ്രോക്കായി. നേരെ മനുഷ്യനെ പിന്നെ നിയന്ത്രിക്കാനായിട്ട് ദൈവത്തിന്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു മൃഗങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഒരു സിസ്റ്റമുണ്ട്, ആ സിസ്റ്റം ഒരിക്കലും ബ്രേക്ക് ആവാതെ മുമ്പോട്ട് പോകുമ്പോൾ മനുഷ്യന് അങ്ങനെ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഇല്ല. മനുഷ്യനെ വെച്ചിരുന്ന സിസ്റ്റം ഇതായിരുന്നു, അത് ബ്രേക്ക് ആവുകയും ചെയ്തു. അതോടുകൂടി മനുഷ്യന് മൃഗത്തെ പോലെ പോലും ആയിത്തീരാനായിട്ട് കഴിയത്തില്ല. അതായത് ശരിക്കും വീണ മനുഷ്യൻ ഒരു മൃഗത്തെ പോലെ പോലുമല്ല, കാരണം മൃഗത്തെ പോലെയാണ് മനുഷ്യനാവാനായിട്ട് കഴിയത്തില്ല. കാരണം മൃഗത്തെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു സിസ്റ്റമുണ്ട്, മനുഷ്യനെ വീണുപോയ മനുഷ്യനെ നിയന്ത്രിക്കാനായിട്ടൊരു സിസ്റ്റം ഇല്ലാത്ത രീതിയിൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വീണുപോവുകയാണ് ചെയ്തത്. നേരെ മനുഷ്യൻ വീണുപോയി, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. മനുഷ്യൻ വീണു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യന്റെ ആത്മാവുമായിട്ട് വിട്ടുമാറി. മനുഷ്യന്റെ ആത്മാവ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മരിച്ചു. ഈ മരിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാകാനായിട്ടുള്ള ഭാഷയിലാണ് ബൈബിൾ പറയുന്നത്. മരണം എന്നുള്ളത് ഒരു വേർപാടാണ്. ദൈവവുമായിട്ടുള്ള കണക്ഷൻ ബ്രോക്ക് ആയപ്പോൾ മനുഷ്യന്റെ ആത്മാവ് മരിച്ചു എന്ന് പറയും. നമ്മളിപ്പം ഒരു ബൾബ് ചത്തു എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? ബൾബ് ചത്തു എന്ന് പറയുമ്പോൾ ഇത്ര മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളത്, അതിന്റെ കണക്ഷൻ ബ്രേക്കായി. ആ പറഞ്ഞതുപോലെ തന്നെ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഫാക്കൽറ്റി സ്റ്റോപ്പായി. അതുപോലെ പിന്നെ മനുഷ്യന്റെ ചിന്തയെയും ദേഹിയെയും ദേഹത്തെയും നിയന്ത്രിക്കാനായിട്ട് ദൈവമില്ല, ദൈവം വെക്കേറ്റ് ചെയ്തു. അപ്പോൾ ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ആത്മീയമായി മരിച്ച മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ശരിക്കും മൃഗത്തെ നിയന്ത്രിക്കാനായിട്ടൊരു ഇൻസ്റ്റിങ്ക്ട് ഉണ്ട്, അത് മാറ്റി നിർത്തിയാൽ എന്താണ് ശരിക്കുള്ള വ്യത്യാസം? സ്പിരിച്വലി മരിച്ച മനുഷ്യൻ, മരിച്ച മനുഷ്യനിൽ ആത്മാവ് മരിച്ചിരിക്കുന്നു, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അവന്റെ ദേഹി വർക്ക് ചെയ്യുന്നു, ദേഹവും വർക്ക് ചെയ്യുന്നു. മൃഗത്തിന്റെയും ദേഹിയും ദേഹവും വർക്ക് ചെയ്യുന്നു. എന്താണ് നമ്മളുടെ വ്യത്യാസം? വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വേറെ രീതിയിൽ ഒരു എക്സാമ്പിൾ പറയുന്നത് അത്രേ ഉള്ളൂ. ഒരു ബൾബ് നമ്മൾ തൂക്കിയിട്ടിരിക്കുകയാണ്. ഈ ബൾബില് കറണ്ടുമായിട്ടുള്ള കണക്ഷൻ ബ്രേക്ക് ആയിട്ടിരിക്കുക, പക്ഷെ അതിനകത്തൊരു ഫിലമെന്റ് ഉണ്ട്. ഈ ഫിലമെന്റ് ഇല്ലാത്ത വെറും ഒരു ബൾബും ഫിലമെന്റ് ഉള്ള ബൾബും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഫിലമെന്റ് ഉള്ള ബൾബിൽ ഇലക്ട്രിസിറ്റി എപ്പോഴെങ്കിലും തിരിച്ചു വരികയാണെങ്കിൽ അതിന് കത്താനായിട്ട് കഴിയും. ഫിലമെന്റ് ഇല്ലാത്ത ബൾബിലോ ഇലക്ട്രിസിറ്റി റിസീവ് ചെയ്യാനായിട്ടൊരു കപ്പാസിറ്റി ഇല്ല. അന്നേരം ഇതാണ് ശരിക്കുള്ള ബേസിക്കലി വ്യത്യാസം. അന്നേരം മനുഷ്യൻ ആത്മീയനായിട്ട് മരിച്ചവനാണെങ്കിലും ഏതെങ്കിലും സമയത്ത് ദൈവം ഇവനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ദൈവത്തിന്റെ അവന്റെ ഫാക്കൽറ്റി അവിടെ തന്നെയുണ്ട്. മരിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ അവന്റെ ആത്മാവ് എന്ന ആ ഫാക്കൽറ്റി, ആ ഒരു കാര്യം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മരിച്ചിരിക്കുകയാണെങ്കിലും എപ്പോഴെങ്കിലും കണക്ഷൻ റിസ്റ്റോർഡ് ആയാൽ ഇതിന് തിരിച്ചു വരാനായിട്ട് കഴിയും. പക്ഷേ നമ്മൾ ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് തന്നെ പോവുകയാണ്. മനുഷ്യൻ ആത്മീയനായി മരിച്ചപ്പോൾ ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവൻ ബ്രേക്കായി എന്നു മാത്രമല്ല, മനുഷ്യൻ ദൈവത്തിന്റെ ഗുഡ് വർക്സിനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മനുഷ്യനിൽ വേറൊരു വ്യക്തി അവനെ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങി. അതാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഈവിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യനിൽ വേറൊരു ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. എഫ് എസ് ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൽ അത് പറയുന്നുണ്ട്, വേറൊരു ആത്മാവിനെ മനുഷ്യൻ അനുസരിക്കാനായിട്ട് തുടങ്ങി. രണ്ടിന്റെ രണ്ടു മുതലുള്ള വാക്യങ്ങൾ മരിച്ച മനുഷ്യൻ എങ്ങനെയായിരുന്നു എന്നത് പറയുമ്പോഴാണ്. അപ്പോൾ അവിടെ വേറൊരു വ്യക്തി അധികാരം ഏറ്റെടുത്തു. മനുഷ്യൻ സ്വതന്ത്രനായില്ല, മനുഷ്യൻ സ്വതന്ത്രനാക്കപ്പെടുകയല്ല ചെയ്തത്, ദൈവം മാറിയ സ്ഥലത്ത് വേറൊരു വ്യക്തി അധികാരം തുടങ്ങി. അതാണ് ആകാശത്തിലെ അധികാരം, ഇല്ലെങ്കിൽ അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന വേറൊരു ആത്മാവ്. ആ ആത്മാവ് ഇവനിൽ കൂടി നിയന്ത്രിക്കാനായിട്ട് തുടങ്ങി. പിന്നീട് ഇവന്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും തീരുമാനങ്ങളെയും നിയന്ത്രിക്കുന്ന വ്യക്തി മാറി, അത് പിശാചായി മാറി. പിശാച് മനുഷ്യനെ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങി. നമ്മളിതിന്റെ എല്ലാം ഡീറ്റെയിലേക്ക് പോയിട്ടുള്ളതാണ്. മനുഷ്യന്റെ ഉള്ളിൽ പഴയ മനുഷ്യൻ എന്ന് ബൈബിള് പഠിപ്പിക്കുന്ന ഒരു വ്യക്തി കടന്നു. അവനിൽ കൂടി പിശാച് ഇവനിൽ കൂടി മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ മനുഷ്യനെ കാണുന്ന വ്യക്തികൾ യഥാർത്ഥത്തിൽ അവന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആളെയാണ് കാണുന്നത്, അത് പിശാചിനെയാണ് കാണുന്നത്. പിശാചിവിനെ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങി. പിശാചിന്റെ പ്രവൃത്തികൾ ഇവന് വെളിപ്പെടുത്താനായിട്ട് തുടങ്ങി. ആ പിശാചിന്റെ പ്രവൃത്തികളെ മനുഷ്യൻ വെളിപ്പെടുത്തുന്നതിനെയാണ് ബൈബിളിൽ ഈവിൾ വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇല്ലെങ്കിൽ ദുഷ്ട പ്രവൃത്തികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവം ഒരു മനുഷ്യൻ കൂടി പ്രവർത്തിക്കുന്നതിനെയാണ് ഗുഡ് വർക്ക് എന്ന് പറയുന്നതെങ്കിൽ, പിശാച് ഒരു മനുഷ്യനിൽ കൂടി പിശാചിന്റെ പ്രവൃത്തികളെ അവന്റെ ജഡത്തിൽ കൂടി അവന്റെ വിക്കറ്റ്നെസ്സിനെ വെളിപ്പെടുത്തുന്നതിനെയാണ് വിക്കറ്റ് വർക്ക്സ് അല്ലെങ്കിൽ ഈവിൾ വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ വാക്യം നമുക്ക് വേണമെങ്കിൽ വായിക്കാം. കൊലോസ്യ ലേഖനം അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഇതേ കാര്യങ്ങൾ തന്നെ പറയുമ്പോൾ പൗലോസ് പറയാണ്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദുഷ്പ്രവൃത്തി എന്നത് ഇംഗ്ലീഷിൽ ഈവിൾ ഡീഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് അവൻ മനസ്സുകൊണ്ട് ദൈവത്തിൽ നകന്നിരുന്നപ്പോൾ, ഞാനതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഈവിൾ ഫോഴ്സ്, അങ്ങനെ ആ ഈവിൾ ഫോഴ്സിൽ കൂടി മനുഷ്യൻ നിയന്ത്രിക്കപ്പെടുമ്പോൾ അവനിൽ നിന്ന് പുറപ്പെടുന്നത് ഈവിൾ വർക്കുകളാണ്, ഈവിളാണ് എപ്പോഴും പുറപ്പെടുന്നത്. ഈവിൾ തന്നെ അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എഫ് എസ് ലേഖനത്തിലും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്, എപ്പോഴാണെന്നുള്ള അങ്ങനത്തെ കാര്യങ്ങൾ നടന്നതെന്നുള്ളത്. എഫ് എസ് ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, ജാതികൾ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നടക്കരുത് എന്ന് പറയുമ്പോൾ പറയാണ്, അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തരംപിച്ചു പോയവരാകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിക്കുവാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അതായത് അവരിൽ കൂടി വർക്ക് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, കാരണം അവൻ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് സെപ്പറേറ്റഡ് ആയവരാണ്. ദൈവത്തിൽ നിന്ന് ജീവനിൽ നിന്ന് സെപ്പറേറ്റഡ് ആയ വ്യക്തി, അവനിൽ കൂടി പ്രവർത്തിക്കുന്ന വേറൊരു വ്യക്തിയുണ്ട്, അവന്റെ സ്വഭാവം അവൻ കാണിക്കുകയാണ്. ആരാണ് ആ വ്യക്തി എന്നുള്ളത് യോഹന്നാന്റെ ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്. ഒന്ന് യോഹന്നാൻ അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, ദുഷ്പ്രവൃത്തികൾ ഈവിൾ വർക്ക് എന്നുള്ളതാണ് നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ കണ്ടത്. ജാതികളിൽ കൂടി വരുന്ന ദുഷ്പ്രവർത്തികൾ, ദുഷ്കാമ പ്രവർത്തികൾ എന്നുള്ളതൊക്കെയാണ് എഫ് എസ് ലേഖനത്തിൽ കണ്ടത്. ഇത് വരുന്നത് എവിടെ നിന്നുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, കായീൻ എവിടെ നിന്നുള്ളവനാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഹി വാസ് ഓഫ് ദ ഈവിൾ വൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വായിച്ചു അവിടെ പറയാണ് ഹിസ് ഡീഡ്സ് വാസ് ഈവിൾ. എവിടെ നിന്നാണ് ഈവിൾ തുടങ്ങിയത്? അവിടെ പറയാണ് ഈവിൾ വരാൻ കാര്യം അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഒരു ഈവിൾ വൺ ഉണ്ടായിരുന്നു. ആ ഈവിൾ വണ്ണിന് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവനിൽ കൂടി ദൈവത്തിന്റെ ഗുഡ് വർക്ക്സ് വെളിയിൽ വരുന്നതിന് പകരം ഈവിൾ വെളിയിൽ വരാനായിട്ട് തുടങ്ങും. ഇങ്ങനെ ഈവിൾ ആണ് മനുഷ്യനിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇതാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നത്. അവിടെ പറയാണ് ദെൻ ദ ലോർഡ് സോ ദ വിക്കഡ്നെസ് ഓഫ് മാൻ വാസ് ഗ്രേറ്റ് ഓൺ എർത്ത് ആൻഡ് എവറി ഇന്റന്റ് ഓഫ് ദ തോട്ട്സ് ഓഫ് ഹിസ് ഹാർട്ട് വാസ് ഓൺലി ഈവിൾ കണ്ടിന്യൂലി. അവിടെ പറയാണ് അവന്റെ ഹാർട്ട്. ഈ ഹാർട്ട് എന്നൊക്കെ ബൈബിളിൽ പറയുമ്പോൾ നമുക്ക് അതിന്റെ എന്താ അർത്ഥം തരാം, അവിടെ അവന്റെ സോളിനെ പറ്റിയാണ് പറഞ്ഞത്. അവന്റെ സോളിൽ കൂടി ദൈവത്തിന്റെ നല്ല പ്രവൃത്തിയെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന, ഗുഡ് വർക്സിനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനിൽ കൂടി ഈവിൾ കണ്ടിന്യൂസ് ആയി പുറത്തുവിടാനായിട്ട്. കാരണം എന്താണെന്നറിയാമോ, അവന്റെ ചിന്ത ഹൃദയ വിചാരങ്ങൾ കറപ്റ്റഡ് ആയി തീർന്നു. അവനെ നിയന്ത്രിക്കുന്ന പുറകിലുള്ള വ്യക്തി മാറി. അവന്റെ ബോഡിയിൽ കൂടി ദൈവത്തിന്റെ റൈച്ചസ്നെസ് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്ന മനുഷ്യൻ അൺറൈച്ചസ്നെസ്സിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഈവിൾ പുറപ്പെടുവിക്കാനായിട്ട് തുടങ്ങി. തുടർച്ചയായി ബൈബിളിൽ ഇത് പറയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തു അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. മർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം അവിടെ പറയുന്നത്, മനുഷ്യനെ അങ്ങോട്ട് ചെന്നിട്ട് ഒന്നിനും അശുദ്ധനാക്കാനായിട്ട് കഴിയത്തില്ല. മനുഷ്യന്റെ സാഹചര്യങ്ങളല്ല മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ പലരും പറയും സാഹചര്യങ്ങളാണ്, സാഹചര്യങ്ങളല്ല മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. സാഹചര്യങ്ങൾ അതിന് കുറച്ചുകൂടി പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ എന്താണ് അവനെ അശുദ്ധനാക്കുന്നത്? 20-ാമത്തെ വാക്യം, മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്ന അത്ര മനുഷ്യനെ അശുദ്ധനാക്കുന്നത്, അകത്തുനിന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ. അതാണ് ഉൽപ്പത്തി 6:5 പറഞ്ഞത്, മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങളൊക്കെയും കറപ്റ്റായിട്ടും. എന്താണ് അവൾ ആദ്യം തുടങ്ങുന്നത്? ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് തന്നെ പുറപ്പെടുന്നു. ഞാൻ മനുഷ്യന്റെ സാഹചര്യങ്ങളല്ല മനുഷ്യനെ അശുദ്ധനാക്കുന്നത്, മനുഷ്യന്റെ ഉള്ളിൽ നിന്നൊരു ഈവിൾ സോഴ്സ് പുറത്തേക്ക് വരികയാണ്. ഒരു നല്ല സോഴ്സ് ഉണ്ടായിരുന്നു ബൈബിളിൽ യേശു ക്രിസ്തുവിനെ പറ്റി, ദൈവത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ജീവജലത്തിന്റെ ഉറവ എന്നാണെങ്കിൽ, പിശാച് എന്ന് പറയുന്ന ഒരു ഈവിൾ സോഴ്സിൽ കൂടി ഈവിൾ വെള്ളം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈവിൾ സോഴ്സ് കനറ്റിൽ നിന്ന് ഈവിൾ സോഴ്സ് വന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുമ്പോൾ കപ്പിയും കയറും മാറ്റിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ടാങ്കിൽ നിന്ന് അഴുക്ക് വെള്ളമാണ് വരുന്നതെങ്കിൽ ടാപ്പ് ക്ലീൻ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ശരിക്കും ടാപ്പ് ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല, ടാങ്ക് മാറിയെങ്കിലും ഒക്കെ. പക്ഷെ അതിന് കഴിയത്തില്ല, കാരണം മനുഷ്യന്റെ ഉള്ളിൽ ഈവിൾ നിറഞ്ഞു, അവനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. അവനിൽ നിന്ന് പുറത്തേക്ക് ആ ഈവിൾ ഒരു സോഴ്സും വന്നുകൊണ്ടേയിരുന്നു. മുമ്പോട്ടോട്ടെ, അങ്ങനെ ഈവിൾ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യന് ദൈവം കൊടുത്ത പ്രമാണമാണ് ന്യായപ്രമാണം. ആ ന്യായപ്രമാണം ദൈവം കൊടുത്തതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ സോഴ്സ് മാറ്റുക എന്നുള്ളതായിരുന്നില്ല. സോഴ്സ് മാറ്റാൻ ന്യായപ്രമാണത്തിന് കഴിയുകയുമില്ലായിരുന്നു. കാരണം അവന്റെ ഈവിൾ സോഴ്സ് മാറ്റാനായിട്ട് കഴിയാതിരിക്കുന്ന സമയത്ത് ആ ഈവിൾ സോഴ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈവിൾ വാട്ടറിനെ തുടച്ചു മാറ്റുകയാണ് ന്യായപ്രമാണം ചെയ്തത്. ഈ പരദേശി ഘോഷയാത്ര എന്ന് പറയുന്ന ആ ഒരു ജോൺ ബെനിയന്റെ ആ കഥയിൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയെ കാണിക്കുന്ന ഒരു പിക്ചറുണ്ട്. ഒരു പരദേശി ഒരു മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇങ്ങനെ ആ മുറിയിലേക്ക് ഇങ്ങനെ പൊടി ഇങ്ങനെ വന്ന് നിറഞ്ഞോട് നിറഞ്ഞോട് നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അന്നേരം ഒരാൾ അവിടെ നിന്ന് ഈ ചൂലും കൊണ്ട് ഈ പൊടി ഇങ്ങനെ ആ മുറിയിലെ ചൂടി പൊടി ഇങ്ങനെ തീർത്തു തൂത്തു ക്ലീൻ ചെയ്യുകയാണ്. ക്ലീൻ ചെയ്യുന്നതോറും പൊടി പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പരദേശി ചോദിക്കുകയാണ്, ഇത് എന്താണ് ഈ ചൂലും എന്താണ് ഈ വ്യക്തിയും? അന്നേരം പരദേശിയെ കാണിച്ചു കൊടുക്കുന്ന ആൾ പറയാണ്, ഇതാണ് ന്യായപ്രമാണം. ന്യായപ്രമാണം എന്താണ് ചെയ്യുന്നത്? പുറത്തേക്ക് ഈ ഈവിള് വെളിയിലേക്ക് വരുമ്പോഴേക്കും വെളിയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതുകൊണ്ടാണ് ന്യായപ്രമാണം എപ്പോഴും പറയുന്നത് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ദൗ ഷാൽ നോട്ട് ഡു എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ഡു വരുന്നതിൽ മാത്രമേ ന്യായപ്രമാണത്തിന് പിടിക്കാനൊക്കത്തുള്ളൂ. കാരണം അകത്തുനിന്ന് മാറ്റം വന്നിട്ടില്ല, പഴയ മനുഷ്യൻ മാറിയിട്ടില്ല. നമ്മൾ റോമാലേഖനമൊക്കെ പഠിച്ചപ്പോൾ അത് ചിന്തിച്ചാണ്. പക്ഷെ പുറത്തേക്ക് ഇത് വരുന്നതിന് മുമ്പ് ന്യായപ്രമാണത്തിന്റെ കത്തി വെച്ചിട്ട് അതിനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. വ്യഭിചാരം ചെയ്യരുത്, കാരണം വ്യഭിചാരം ചെയ്യുന്നതിന് മുമ്പ് ആ പൊതു വരും. കൊലപാതകം ചെയ്യരുത്, കാരണം കൊലപാതകം ചെയ്യുന്നതിന്റെ റൂട്ട് സോഴ്സ് മനുഷ്യന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതിന് വ്യത്യാസമൊന്നുമില്ല. വ്യഭിചാരം ചെയ്യാനായിട്ടുള്ള ഉള്ളിൽ നിന്നുള്ള ആ കാര്യങ്ങളുണ്ട്. കള്ളം കണ്ടിന്യൂസ് ആയി പറയുന്ന, കള്ളത്തരം കാണിക്കുന്ന എല്ലാ ഈവിൾ കാര്യങ്ങളും മനുഷ്യൻ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന മനുഷ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ദേർ ഇസ് എ പേഴ്സൺ ഹു ഈസ് കൺട്രോളിംഗ് മീ, എന്നെ നിയന്ത്രിക്കുന്ന വേറൊരു വ്യക്തി ഉണ്ടെന്നാണ് പറയുന്നതിന്റെ കാര്യം. അതുകൊണ്ടാണ് ദൈവ വീണ്ടും ജനിച്ച ദൈവമക്കൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുകയും ഈ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ആ വ്യക്തി ശരിക്കും ദൈവനാമം ദുഷിക്കപ്പെടുന്നത്. അന്നേരം ഞാൻ പറയുകയാണ്, എന്നെ നിയന്ത്രിക്കുന്ന ദൈവമാണെന്ന് പറയുകയും ഞാൻ ഈ കാര്യങ്ങളെ ചെയ്യുകയും ചെയ്യുമ്പോൾ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്നത് എന്റെ ദൈവവും ഞാൻ ഇങ്ങനെ തന്നെയാണെന്നാണ്. ഞാൻ കള്ളത്തരങ്ങളും കള്ളപരിപാടികളും കൊലപാതകമോ വ്യഭിചാരമോ ദുശ്ചിന്തയോ ഇങ്ങനത്തെ കാര്യങ്ങളോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുകയും ഞാൻ പറയുകയാണ് ഞാൻ വീണ്ടും ജനിച്ചാണെന്ന് പറയുകയും ഞാൻ എന്നെ ദൈവമാണ് നിയന്ത്രിക്കുന്ന പറയുമ്പോൾ ആ കാണുന്ന വ്യക്തി എന്താ ഇരിക്കുന്നത്? കാണുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഇവന്റെ ദൈവവും ഇങ്ങനെയാണെന്നാണ്. കാരണം ഇവന്റെ പുറകിലുള്ള വ്യക്തി പ്രവർത്തിക്കുന്ന വ്യക്തിയല്ലേ ഇത് കാണിക്കുന്നത്? ഓക്കെ, ഞാൻ മുമ്പോട്ട് പോട്ടെ. അപ്പൊ ന്യായപ്രമാണം ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം ഈ കാര്യങ്ങൾ വെളിയിലേക്ക് വരുമ്പോഴേക്കും ന്യായപ്രമാണം വന്നിട്ട് ഇതിനെ ക്ലീൻ ആക്കും. അതായത് ആൾക്കാർക്ക് വെളിയിൽ ഈ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തടയും. ഇതാണ് ന്യായപ്രമാണത്തിൽ. ഇത് ശരിക്കും ദൈവം ചെയ്തത് തന്നെയാണ്. ന്യായപ്രമാണ വിശുദ്ധം എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ന്യായപ്രമാണത്തിന് യാതൊരു തെറ്റുമില്ല. ന്യായപ്രമാണം പെർഫെക്റ്റുമായിരുന്നു. ന്യായപ്രമാണത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായത് കണ്ടിട്ടല്ലേ ദൈവം എടുത്ത് ന്യായപ്രമാണം കളഞ്ഞത്. ന്യായപ്രമാണത്തിന്റെ പർപ്പസ് ഉണ്ടായിരുന്നു. ദൈവം കൊടുത്ത ന്യായപ്രമാണം അതിന്റെ എക്സാക്ട് വർക്ക് ചെയ്യുകയും ചെയ്തു. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നത്, നമ്മൾ ഗലാത്തിലേഖനം നമ്മൾ പഠിച്ചപ്പോൾ അത് പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. അപ്പൊ ന്യായപ്രമാണത്തിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് മെയിൻ ഫംഗ്ഷൻ ഉണ്ട് ന്യായപ്രമാണത്തിന്. ന്യായപ്രമാണത്തിന് അതിന്റെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് സെറിമോണിയൽ ലോസ് ഉണ്ട്, ഒന്ന് മോറൽ ലോസ് ഉണ്ട്. ആ മോറൽ ലോസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ന്യായപ്രമാണത്തിന്റെ മോറൽ ലോസിന് മെയിൻ മൂന്ന് ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന്, അവനെ പുറത്തുനിന്ന് മനുഷ്യനെ ലോകത്തിന്റെ മുമ്പിൽ അവന്റെ പാപം വെളിപ്പെടാതെ അവനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക. നിയമത്തിന്റെ അടിയിൽ ആ നിയമം ലംഘിച്ചാൽ അവന് ശിക്ഷയുണ്ട് എന്ന് അവനെ പേടിപ്പിക്കുക, ഇല്ലെങ്കിൽ നിയമം അനുസരിച്ചാൽ ഇവന് പ്രതിഫലമുണ്ട്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളുമുണ്ട്. ഇവനെ പാപം ചെയ്യാതെ ഇവനെ തടഞ്ഞു നിർത്തുക, അതാണ് ആദ്യത്തെ ഒമ്പത് കൽപ്പനകൾ കൊണ്ട് സാധിച്ചത്. പത്താമത്തെ കൽപ്പന കൊണ്ട് ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഉള്ളിലുള്ള ഈ വിക്കഡ് സോഴ്സിനെ പറ്റി ഇവന് ബോധ്യം കൊടുക്കുക. റോമാലേഖനം വായിച്ചു കഴിഞ്ഞാൽ അത് വിശദീകരിക്കുന്നുണ്ട്. റോമാലേഖനം ആറാമത്തെ അധ്യായം, റോമർ ഏഴാമത്തെ അധ്യായം, ഏഴാമത്തെ അധ്യായത്തിന്റെ ഒമ്പത് എട്ട് ഒമ്പത് വാക്യങ്ങൾ, ഒമ്പത് ഏഴുമുള്ള വാക്യങ്ങൾ അവിടെ പറയാണ്, ന്യായപ്രമാണം എന്താണ് ചെയ്യുന്നറിയാമോ, നിന്റെ ഉള്ളിലുള്ള പാപത്തിന്റെ സോഴ്സിനെ കാണിച്ചു. ഇല്ലെങ്കിൽ ന്യായപ്രമാണം ജസ്റ്റ് എ സ്കാനിംഗ് റിപ്പോർട്ട്. സ്കാനിംഗ് റിപ്പോർട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ ഇനിയും ഒരിക്കലും സ്കാനിംഗ് റിപ്പോർട്ട് വായിക്കത്തില്ല എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? ഒരു കാര്യം, സ്കാനിംഗ് റിപ്പോർട്ട് കീറിക്കളഞ്ഞാൽ നിങ്ങളുടെ കാര്യം അസുഖം മാറുമോ? ഇല്ല. ഇറ്റ് വാസ് ജസ്റ്റ് സ്കാനിംഗ് ത്രൂ. സ്കാൻ ചെയ്തിട്ട് നിന്റെ ഉള്ളിൽ ഇതാണ് സഹോദര കിടക്കുന്നത്, നിന്റെ പുറത്ത് എന്തൊക്കെ നീ എത്ര വിശുദ്ധനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിന്റെ ഉള്ളിൽ ഈ പാപത്തിന്റെ സോഴ്സ് മാറിയിട്ടില്ല. ഇത് മാറാത്തടത്തോളം ഒരിക്കലും നിനക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് വരാൻ കഴിയത്തില്ല എന്നുള്ള ആ ഈവിൾ, ഉള്ളിലുള്ള ഈവിളിനെ കാണിച്ചു തരികയായിരുന്നു ഞാൻ പ്രമാണം ചെയ്തു. റോമാലേഖനം ആറാമത്തെ അധ്യായത്തിന്റെ ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ, റോമാലേഖനം ഏഴിന്റെ ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ, തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു മറ്റൊരു പ്രമാണം കാണുന്നു. ഇംഗ്ലീഷ് ഇങ്ങനെയാണ്, ദെൻ ഐ ഫൈൻഡ് ദ പ്രിൻസിപ്പിൾ ദാറ്റ് ഈവിൾ ഈസ് പ്രസന്റ് ഇൻ മീ. ഈവിൾ സോഴ്സ് ഉണ്ട് എന്ന് ന്യായപ്രമാണം വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ന്യായപ്രമാണം ചെയ്യുന്ന ഇതാണ്. ന്യായപ്രമാണം ചെയ്യുന്ന എക്സ്റ്റേണലി ഇവനെ, ഇവനെ കൽപ്പനകളുടെ അടിയിൽ ഇവനെ നിർത്തിയിട്ട് ഇവനെ കൊണ്ട് പാപം ചെയ്യിക്കാതിരിക്കും. അതേസമയം അവന്റെ ഉള്ളിൽ മാറ്റം വന്നിട്ടില്ല എന്ന് കാണിക്കുകയും ചെയ്യും. ന്യായപ്രമാണം നല്ലത് തന്നെയാണ്. പക്ഷേ തെറ്റായിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ, ഈ ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ടല്ല പരീശന്മാരെങ്ങനെ ആയിത്തീർന്നത്. ഇതിന്റെ ന്യായപ്രമാണമല്ലാത്ത വേറൊരു കാര്യം മനുഷ്യന്റെ കണ്ടുപിടുത്തമായിട്ട് വന്നു. അതാദ്യം പാപം ചെയ്തപ്പോൾ തന്നെ മനുഷ്യൻ കണ്ടുപിടിച്ചൊരു കാര്യമുണ്ട്. അതാണ് ഭക്തിയുടെ വേഷം എന്ന് പറയുന്നത്. അതാണ് ഉൽപ്പത്തിയിൽ പാപം കടന്നു വന്നപ്പോൾ മനുഷ്യൻ കണ്ടുപിടിച്ച വേലയാണത്. അത് ന്യായപ്രമാണത്തിന്റെ പക്ഷല്ല, ദൈവം കൊടുത്തതല്ല, മനുഷ്യൻ കണ്ടുപിടിച്ച വേലയാണ്. എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ തങ്ങളുടെ പാപത്തെ മറയ്ക്കാനായിട്ട് ഭക്തിയുടെ ഒരു കവർ ഇടുക. അതാണ് നമ്മൾ തിമോത്യോസിന്റെ ലേഖനം വായിക്കുമ്പോൾ കാണുന്നത്. എല്ലാ വാക്യങ്ങളും വായിക്കാൻ സമയമില്ല. തിമോത്യോസിന്റെ ലേഖനം രണ്ട് തിമോത്യോസ് അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇതേപോലെ ഒരു ലിസ്റ്റ് പറയുന്നുണ്ട്. ലിസ്റ്റിന്റെ അവസാനം പറയാണ് അതിന്റെ നാലും അഞ്ചും വാക്യങ്ങൾ. ഇവിടെ പറയാണ് ഒരുപാട് ലിസ്റ്റ് ഇങ്ങനെ വരികയാണ്. അതിന്റെ അവസാനം അതിന്റെ കൺക്ലൂഡ് ചെയ്യാണ്, ട്രച്ചറേഴ്സ്, റെക്ലസ്, കൺസീറ്റഡ്, ലവേഴ്സ് ഓഫ് പ്ലഷർ റാദർ ദൻ ലവേഴ്സ് ഓഫ് ഗോഡ്. എന്നിട്ട് പറയാണ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ എന്തെന്ന് അറിയാമോ, ദേ ആർ ഹോൾഡിംഗ് ദ ഫോം ഓഫ് ഗോഡ്നെസ് ബട്ട് ഡിനേയിങ് ദ പവർ. അങ്ങനെയുള്ളവരെ വിട്ട് ഓടിക്കണോന്ന് പറഞ്ഞിരിക്കും. അങ്ങനെയുള്ളവരുണ്ട്, ഇന്നുമുണ്ട്. ഭക്തിയുടെ വേഷം കാണിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഉള്ളിലുള്ള ഈവിളിനെ കവർ ചെയ്യാനായിട്ടാണ്. അങ്ങനെയുള്ള ഭക്തിയുടെ വേഷം ധരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ ഉള്ളിൽ ശക്തിയുമില്ല, ഉള്ളിൽ പവറുമില്ല, വീണ്ടും ജനിച്ചവർ പോലും അല്ല പലരും. വീണ്ടും ജനിച്ചവരല്ല ആരും. ഇങ്ങനത്തെ ഭക്തിയുടെ വേഷം ഇട്ട് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മുമ്പിൽ വരുന്നത്. അതായത് അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഇതിട്ടുണ്ട്. അത് ന്യായപ്രമാണമല്ല, ന്യായപ്രമാണത്തിന്റെ ഫംഗ്ഷൻ അതിന്റെ പാപം വെളിയിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് കട്ട് ചെയ്താണെങ്കിൽ മനുഷ്യൻ കണ്ടുപിടിച്ച മാർഗമാണ് റിലീജിയൻ എന്ന് പറയുന്നത്. മനുഷ്യൻ കണ്ടുപിടിച്ച മാർഗമാണ് ഭക്തിയുടെ വേഷം എന്ന് പറയുന്നത്. അതെന്തിനാണെന്നറിയാമോ, ഇവനെ മനുഷ്യനെ ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യന്റെ മുമ്പിലും കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മനുഷ്യന്റെ കണ്ടുപിടുത്തമാണത്. ഓക്കെ, ഇനി അതിലേക്ക് ഞാൻ പോകുന്നില്ല, മുമ്പോട്ട് പോട്ടെ. അന്നേരം ന്യായപ്രമാണം അവന്റെ ഉള്ളിലുള്ള പാപത്തെ പറ്റി ബോധ്യം കൊടുക്കുന്നു, അവന്റെ എക്സ്റ്റേണൽ കാര്യങ്ങളെ ക്ലീൻ ചെയ്ത് അവന്റെ ഈവിൾ സോഴ്സിൽ നിന്ന് പുറത്തേക്ക് ഈവിൾ വാട്ടർ വരാതെ കഴുകിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, അത്രയും മാത്രം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അല്ലേ. നമ്മുടെ ഉള്ളിൽ ഒരു ക്യാൻസർ ഉണ്ടെന്ന് സ്കാനിംഗ് റിപ്പോർട്ടും കണ്ടു, പുറത്തുള്ള ഈ രോഗലക്ഷണങ്ങളൊക്കെ മാറാനായിട്ട് കുറെ ഓയിന്റ്മെന്റും തന്നു. അതുകൊണ്ട് എന്താ പറയുന്നത്? പക്ഷെ എന്താണ് വേണ്ടത്? നമ്മുടെ ഉള്ളില് റിയലായിട്ടുള്ള വ്യത്യാസം വേണം. ന്യായപ്രമാണം ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തെ പറ്റിയും ബോധ്യം വരുത്തുക എന്നുള്ളതാണ്. ഗലാത്യലേഖനം, അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യം. ഇതിന്റെ ഒരു കോണ്ടക്സ്റ്റ് ഉണ്ട്, ആ കോണ്ടക്സ്റ്റ് ഞാൻ പറയുന്നില്ല, കോണ്ടക്സ്റ്റ് പറയാനായിട്ട് സമയമില്ല. സുവിശേഷം ആണ് ആദ്യം കൊടുത്തത് എന്നുള്ളത് പൗലോസ് തെളിയിച്ചിട്ടുള്ളതാണ്. വൈ ദെൻ ദ ലോ, ന്യായപ്രമാണം എന്തിന് എന്നൊരാൾ ചോദിച്ചാൽ അതിനുത്തരമുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ്, വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം ദൈവം മനുഷ്യന്റെ ലംഘനങ്ങൾ നിമിത്തം ദൈവം കൂട്ടിച്ചേർത്ത് കൊടുത്താണ് ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ. ഒരു വാഗ്ദത്തം ആദ്യമേ ഉണ്ടായിരുന്നു, മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ഈ പറഞ്ഞിരിക്കുന്നത് പോലത്തെ സോഴ്സ് മാറ്റപ്പെട്ടിട്ടില്ല. ഒരു വാഗ്ദത്ത സന്തതി വരും, ആ വാഗ്ദത്ത സന്തതിയിൽ കൂടി മനുഷ്യന്റെ ഉള്ളിലെ സോഴ്സ് മാറും. ആ സോഴ്സ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുറമേയുള്ള ചൂരിന്റെ ആവശ്യമില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇല്ലെങ്കിൽ പുറമേയുള്ള ന്യായപ്രമാണത്തിന്റെ ലോയുടെ അണ്ടറിൽ ഒരു വ്യക്തി ജീവിക്കേണ്ട കാര്യമില്ല. അവന്റെ ഉള്ളിൽ നിന്ന് മാറ്റം വന്നിരിക്കുന്നു, അതിനൊരു സന്തതി വരുമ്പോൾ മാത്രമേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് താഴേക്ക് വരുമ്പോൾ പറയാണ് 24-ാമത്തെ വാക്യം. ജീവിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം ഉണ്ടായിരുന്നുവെങ്കിൽ, കാരണം ദൈവത്തിനറിയാം മനുഷ്യന്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടത് ജീവനാണെങ്കിൽ, മനുഷ്യന്റെ ഉള്ളിൽ ജീവൻ വരുമ്പോൾ മാത്രമേ മനുഷ്യന് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഫംഗ്ഷനിലേക്ക് വരാനൊരു കഴിയത്തുള്ളൂ. അതിന് ന്യായപ്രമാണത്തിന് കഴിയത്തില്ലായിരുന്നു, ന്യായപ്രമാണം കൊടുത്തതുമല്ല, ജീവിപ്പിക്കുവാൻ കഴിയുന്ന ന്യായപ്രമാണമല്ലായിരുന്നു. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്കാനിംഗ് റിപ്പോർട്ടിന് അസുഖം കൂടി മാറ്റാൻ കഴിയുമായിരുന്നു എങ്കിൽ മരുന്നിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ പറയാണ് ജീവിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണമായിരുന്നു ദൈവം കൊടുത്തിരുന്നതെങ്കിൽ പിന്നീട് യേശു ക്രിസ്തുവിന്റെ ആവശ്യമില്ലായിരുന്നു. എന്നാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ന്യായപ്രമാണത്തിന് ജീവിപ്പിക്കാൻ കഴിയത്തില്ല, വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം ലഭിക്കുന്നതിനെ പറ്റി പറഞ്ഞ് 24-ാമത്തെ വാക്യത്തിൽ പറയാണ്, അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് അയക്കുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നാം എല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ഒരു വ്യക്തി വരികയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്? ഒരു മനുഷ്യൻ ദൈവത്തിന്റെ നിയമങ്ങൾ എത്ര വലുതാണെന്ന് മനസ്സിലാക്കുകയാണ്, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് മനസ്സിലാക്കുകയാണ്, സുവിശേഷത്തിൽ കൂടി അവൻ പാപിയാണെന്നുള്ള ബോധ്യം വരുത്തുകയാണ്. അവൻ പറയാണ് റോമാലയനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന പോലെ, ദേർ ഇസ് എൻ ഈവിൾ സോഴ്സ് ഇൻ മീ, അയ്യോ ഈ അരിഷ്ട അവസ്ഥയിൽ തന്നെ ആര് രക്ഷിക്കും എന്നുള്ള ഒരു റിയൽ പാപബോധത്തിൽ ഒരു വ്യക്തി അവന്റെ ഉള്ളിൽ നിന്ന് ഈ സോഴ്സ് മാറണം എന്നുള്ള ഒരു റിയൽ നീഡിലേക്ക് വരികയാണ്. അതാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ആ ഈവിൾ സോഴ്സ് മാറിയിട്ട് ജീവജലത്തിന്റെ നദികൾ ഒഴുകാൻ പോവുകയാണ്. എന്നൊരു ഒരു വ്യക്തിക്ക് റിയലായിട്ട് ഈ ഒരു നീഡ് വരാത്തടത്തോളം, ഒരു വ്യക്തിക്ക് പാപത്തെപ്പറ്റി ബോധ്യം വരാത്തടത്തോളം അവൻ ഒരിക്കലും മനസ്സന്തരപ്പെടാൻ കഴിയത്തില്ല. ആ പാപത്തെപ്പറ്റി ബോധ്യം വരണമെങ്കിൽ റിയലായിട്ട് അവന്റെ അവസ്ഥ സുവിശേഷത്തിൽ കൂടി വെളിപ്പെട്ടേ ഒക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനും പറയുന്നത്, പല വീണ്ടും ജനങ്ങളും ശരിയല്ലാത്തതിന്റെ കാര്യം അവർ കേട്ട സുവിശേഷം പോലും ശരിയല്ല. അവർ ഒരിക്കലും പാപിയാണെന്നുള്ള ബോധ്യം വരുത്താതെ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ദൈവത്തിനൊരു ഫേവർ ചെയ്യാനായിട്ട് രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നവരുടെ ജീവിതകാലം മുഴുവൻ അവർ ആത്മീയരായിട്ട് വളരത്തില്ല. കാരണം അവരുടെ ഉള്ളിൽ ആ ജീവൻ പോലും വന്നിട്ടില്ല. പലപ്പോഴും മനുഷ്യന് ഈ അസസ്മെന്റിൽ തെറ്റുവരാറുണ്ട്. ആ അസസ്മെന്റിൽ നമ്മൾ സുവിശേഷം പറഞ്ഞാലും ചിലർ വീണ്ടും ജനിച്ചോ എന്ന് നമുക്ക് അസസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ കഴിയത്തില്ല. അങ്ങനെയുള്ളവരെയൊക്കെ സ്ഥാനപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ പുറകെ നടന്ന തലവേദനയെടുക്കും. കാരണം എന്താ പറഞ്ഞാൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പല ആൾക്കാരെയും പുറമേ ഫോഴ്സ് ചെയ്ത് ആത്മീയരാക്കേണ്ടതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഉള്ളിൽ ശക്തിയില്ല. ഉള്ളിൽ എഞ്ചിൻ ഇല്ലാത്ത ഒരു വണ്ടിയെ തള്ളുന്ന പോലത്തെ പരിപാടിയാണ് ചർച്ചിലെ റിയലി വീണ്ടും ജനിക്കാത്തവനെ തള്ളുക എന്ന് പറയുന്നത്. അവന്റെ ഉള്ളിൽ, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, അവൻ ഭക്തിയുടെ വേഷമേ ഉള്ളൂ, അവന്റെ ഉള്ളിൽ ശക്തിയില്ല, അവനെ ഡ്രൈവ് ചെയ്യാനായിട്ട് ജീവജലത്തിന്റെ ഉറവ് വന്നിട്ടില്ല. ഇവനെടുത്ത് പിന്നെ ദൈവത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇവൻ ചോദിക്കുന്നത് വീണ്ടും അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. അതാണ് പാപം ചെയ്ത് മരിച്ച മനുഷ്യന്റെ ചോദ്യമാണ്, ഇത് ശരിയാണോ തെറ്റാണോ, ഇതിലെന്താ തെറ്റ് എന്നാണ് ചോദിക്കുന്നത്. ദൈവം എന്ന് പറയുന്ന ആളെ അവിടെ വരുന്നത്. ഇനിവേ ഞാൻ മുമ്പോട്ട് പോട്ടെ, ഞാൻ പറഞ്ഞത് ഒരു വ്യക്തി മനസ്സിലാക്കുകയാണ് സുവിശേഷം കേൾക്കുമ്പോൾ, ആ വ്യക്തി മനസ്സിലാക്കുകയാണ് there is evil is present in me, there is an evil source, അയ്യോ ഇതിൽ നിന്ന് എന്നെ എങ്ങനെ ആര് വിടുവിക്കും എന്നുള്ള ബോധ്യത്തിലേക്ക് വരുമ്പോൾ സുവിശേഷത്തിന്റെ ഗുഡ് ന്യൂസ് അപ്പോഴാണ് വരുന്നത്. അവിടെ പറയാണ് റോമാലയനത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ പറയാണ് യേശുക്രിസ്തു നിമിത്തം ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു എന്ന വ്യക്തിക്ക് എന്റെ പാപത്തെ ആ ഈവിൾ സോഴ്സിനെ എടുത്ത് മാറ്റാനായിട്ട് കഴിയും. ഇതൊക്കെ നമ്മൾ മുമ്പ് ചിന്തിച്ചതാണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോട്ടെ. എന്താണ് ഒരു വ്യക്തി മാനസാന്തരപ്പെടുന്നു? റിയലി മാനസാന്തരപ്പെടുന്നു. ആ വ്യക്തിക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഇനി ആവർത്തിക്ക് എന്തെങ്കിലും കിട്ടിയത് കൊണ്ടല്ല, ദൈവം വീട് വെച്ചു കൊടുത്തോണ്ടോ, കാർ വാങ്ങിച്ചു കൊടുത്തോണ്ടോ, രോഗം സൗഖ്യം ചെയ്തു കൊടുത്തുകൊണ്ടോ, ഇനി രോഗം സൗഖ്യമാകാൻ വേണ്ടിയിട്ടോ, വീട് വെക്കാൻ വേണ്ടിയിട്ടോ, ഒന്നിനും വേണ്ടിയിട്ടല്ല, ഒന്നിനും വേണ്ടിയിട്ട് രക്ഷിക്കപ്പെടുന്നവൻ രക്ഷിക്കപ്പെട്ടവനല്ല. ഇങ്ങനെയൊക്കെ ഒരാൾ ദൈവത്തിന്റെ അടുക്കലോട്ട് ചിലപ്പോൾ വന്നേക്കാം, പക്ഷെ അവൻ രക്ഷിക്കപ്പെട്ടില്ല, ദൈവത്തിന്റെ അടുക്കൽ വന്നിട്ടുണ്ടായിരിക്കും ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ. ചിലപ്പോൾ ഒരു വ്യക്തി രോഗിയായതുകൊണ്ടായിരിക്കാം അവർക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുന്നത്. രോഗസൗഖ്യം കാരണം അവൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരികയായിരിക്കും, പക്ഷെ അവന്റെ പാപിയാണെന്നുള്ള ബോധ്യം വരാത്ത ഒരു വ്യക്തിക്ക് മാനസാന്തരപ്പെടാൻ കഴിയത്തില്ല, മാനസാന്തരപ്പെടാത്ത ഒരു വ്യക്തിക്ക് വീണ്ടും ജനിക്കാനും കഴിയത്തില്ല. ദിസ് ദ പ്ലെയിൻ ട്രൂത്ത് ഓഫ് ദ ബൈബിൾ. അപ്പോൾ സുവിശേഷം ഒരു വ്യക്തി കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവന് മനസ്സിലാവുന്നത് ഞാൻ പാപിയാണ്. സുവിശേഷം പ്രസംഗിച്ചിടത്ത് എല്ലാം അത് തന്നെ നടന്നിട്ടുള്ളത്. അപ്പോസ്തല പ്രവൃത്തി വായിച്ചു കഴിഞ്ഞാൽ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ എല്ലാവരും കാർഡ് പൂരിപ്പിക്കുകയായിരുന്നല്ലേ ചെയ്തത്. അവർ പറഞ്ഞത് അവരുടെ ഹൃദയത്തിൽ കൂത്തുകൊണ്ടിട്ട് അവർ ചോദിക്കുകയാണ്, കർത്താവെ സഹോദരന്മാരെ രക്ഷിക്കപ്പെടാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതാണ് ചോദ്യം. അവർ മനസ്സിലാക്കാണ് പാപിയാണ്, പാപം എന്റെ ഉള്ളിലുണ്ട്, എനിക്ക് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് കഴിയത്തില്ല, മൈ പർപ്പസ് എന്റെ ക്രിയേഷൻ എന്നെ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് ജീവിക്കാനായിട്ട് കഴിയത്തില്ല, ദൈവത്തിന്റെ പർപ്പസിൽ കൂടി എനിക്ക് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് കഴിയത്തില്ല, എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അതിന് കഴിയുന്നില്ല, there is evil present in me എന്ന് മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തി ദൈവത്തിങ്കിലേക്ക് തിരികുകയും ദൈവത്തിന്റെ സുവിശേഷം ആ വ്യക്തി വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ യേശു ക്രിസ്തു അവന്റെ പാപത്തെ എടുത്തു മാറ്റുന്നു, പാപത്തെ കവർ ചെയ്യല്ല, അവന്റെ പാപത്തെ നീക്കുന്നു. എബ്രായ നേരത്തിൽ അത് പറഞ്ഞിരിക്കുന്നത് ഏകയാഗത്താൽ അവൻ സൽഗുണ പൂർത്തി വരുന്നു. ഹി ഈസ് പെർഫെക്ട് ഇൻ ദ ഡേ വൺ ഇറ്റ്സെൽഫ്. വീണ്ടും ജനിക്കുമ്പോൾ തന്നെ അവന്റെ പാപം കംപ്ലീറ്റ്ലി, പാപമോചനം നടക്കുന്നു. പാപമോചനം നടത്തുന്ന ഇടത്തേക്ക് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും തിരിച്ചു വരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരും വ്യക്തിയുടെ ഉള്ളിലേക്ക് തിരിച്ചു വരുമ്പോൾ അവന്റെ ആത്മാവ് ഈ ഫാക്കൽറ്റി അവിടെ വീണ്ടും ആക്ടിവേറ്റ് ആവും. മരിച്ചു കിടക്കുന്ന ആത്മാവ് ഇതെല്ലാം സിംബോളിക്കാണ്. ഇനി മരണത്തിന്റെയൊക്കെ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പക്ഷെ ഞാൻ പറഞ്ഞത് അതിലേക്ക് ഫിലമെന്റിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന പോലെ ഈ ഫിലമെന്റും ഇലക്ട്രിസിറ്റിയുടെ വയറും തമ്മിൽ കട്ട് ചെയ്തിരുന്ന ഇടയ്ക്കത്തെ പാപമാണ് യേശുക്രിസ്തു ഏറ്റെടുത്തത്. അതുകൊണ്ട് ആ പാപം ഏറ്റെടുത്തുകൊണ്ടാണ് യേശുക്രിസ്തു പിതാവുമായിട്ട് അകന്നത്. യേശുക്രിസ്തു ഒരു സ്പിരിച്വൽ ഡെത്ത് എക്സ്പീരിയൻസ് ചെയ്തതിന്റെ കാരണം പാപം ഏറ്റെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതേ നടക്കത്തുള്ളൂ. ആ ആത്മീയ മരണം യേശുക്രിസ്തു ഏറ്റെടുത്തതുകൊണ്ടാണ് നമുക്ക് ആത്മീയ ജീവൻ ഉണ്ടായത്. യേശുക്രിസ്തുവിന്റെ ശാരീരിക മരണം കൊണ്ട് മാത്രമല്ല ഒരു വ്യക്തിയുടെ പാപം മോചിക്കപ്പെടുന്നത്. ദൈവത്തോട് അകന്ന് പാപം ആക്കപ്പെട്ട് നമ്മുടെ പാപം യേശുക്രിസ്തു ഏറ്റെടുത്തപ്പോൾ. അതുകൊണ്ട് ഒരു വ്യക്തി പാപിയാണെന്നുള്ള ബോധ്യത്തിൽ ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോൾ അവന്റെ പാപം യേശുക്രിസ്തു ഏറ്റെടുത്ത് കിടിപ്പിടുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിലേക്ക് വരികയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും അവനെ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ നിയന്ത്രിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീണ്ടും ദൈവത്തിന്റെ വെളിച്ചം വെളിപ്പെടാനായിട്ട് തുടങ്ങും. അതാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഗുഡ് വർക്ക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഈവിൾ വർക്ക് എന്ന് പറയുന്നത് പുറകിൽ പ്രവർത്തിക്കുന്ന ഈവിൾ വ്യക്തിയുടെയാണ് എങ്കിൽ ഗുഡ് വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ആദ്യം ദൈവം പ്രവർത്തിച്ചതുപോലെ തന്നെ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നതാണ്. എഫ് എസ് ലേഖനം രണ്ടാമത്തെ അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഓർഡറിൽ തന്നെ അത് പറയുന്നുണ്ട്. എഫ് എസ് ലേഖനം ഇത് പാപത്തിൽ മരിച്ചവരായിരുന്നു, നിങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഈവിൾ വണ്ണുണ്ടായിരുന്നു, അങ്ങനെ നിങ്ങൾ കോപത്തിന്റെ മക്കളായിരുന്നു, എന്നാൽ കരുണാസമ്പന്നായ ദൈവം നമ്മളെ കുറിച്ചുള്ള സ്നേഹം നിമിത്തം, മഹാസ്നേഹം നിമിത്തം യേശു ക്രിസ്തുവിനോടുകൂടെ നമ്മളെ ജീവിപ്പിച്ചു, നമ്മൾ ഉയർത്തെഴുന്നേറ്റു. അതാണ് റോമലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന യേശുവിനോടുകൂടെയുള്ള സ്നാനം. അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു, നമ്മുടെ പാപം യേശു ക്രിസ്തു ഏറ്റെടുത്തു. താഴേക്ക് വരുമ്പോൾ പറയാണ്, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിക്കപ്പെട്ടു. ജീവിപ്പിച്ചതിന് ശേഷം അതിന്റെ 10-ാം വാക്യത്തിൽ പറയാണ്, 9-10 വാക്യം ഇവിടെ പറയാണ്, രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്നറിയാമോ? പ്രവൃത്തി കാരണമല്ല രക്ഷിക്കപ്പെട്ടത്, എന്നാൽ പ്രവൃത്തികൾക്ക് വേണ്ടിയുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്തിനുവേണ്ടാണ് പറഞ്ഞിരിക്കുന്നത്? സൽപ്രവർത്തികൾക്ക് വേണ്ടി. ഈ സൽപ്രവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ സൽപ്രവർത്തി എന്ന് പറഞ്ഞാൽ വേറെ ഉണ്ടായിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ ക്ലിയർ ആണ്, ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഗുഡ് വർക്സ്, ദൈവത്തിന് നിങ്ങൾ കൂടി ചെയ്യാൻ കഴിയുന്ന സൽപ്രവർത്തികൾ, ഗുഡ് വർക്സിന് വേണ്ടി. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിൽ 4-ാം വാക്യം അതാണ് പറയുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. അതായത് സോഴ്സ് മാറിയപ്പോൾ, ഈവുള്ള ആള് പോയി കഴിഞ്ഞപ്പോൾ, യഥാർത്ഥത്തിലുള്ള ആള് വന്നപ്പോൾ അവൻ നിങ്ങൾ കൂടി നല്ല പ്രവൃത്തി ആരംഭിക്കുകയാണ്. ആ ആരംഭിച്ച നല്ല പ്രവൃത്തി നിങ്ങൾ കൂടി മാനിഫെസ്റ്റ് ചെയ്യുമെന്നാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 14 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. മത്തായി 5:14 അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ആദ്യ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിന്റെ ലാംപ് എന്ന് പറഞ്ഞതുപോലെ ലോകത്തിന്റെ വെളിച്ചം. യേശുക്രിസ്തു ആയിരുന്നു ലോകത്തിന്റെ വെളിച്ചം, കാരണം യേശുക്രിസ്തു ആയിരുന്നു ദൈവത്തെ റിയലായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത ലാംപ്. എല്ലാ രീതിയിലും ദൈവത്തെ പരിശുദ്ധാത്മ നിറവിൽ, പരിശുദ്ധാത്മ നിറവിലുള്ള ശുശ്രൂഷ, പരിശുദ്ധാത്മ നിറവിലുള്ള ജീവിതം, പരിശുദ്ധാത്മ നിറവിലുള്ള സംസാരം, എല്ലാത്തിന്റെയും പെർഫെക്റ്റ് യേശുക്രിസ്തു ആയിരുന്നു. എന്നിട്ട് പറയാണ്, നിങ്ങൾ യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചു, നിങ്ങൾക്ക് സൽപ്രവർത്തികൾക്കായിട്ട് നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ്, നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാനായിട്ട് പാടില്ല. താഴേക്ക് വരുമ്പോൾ പറയാണ്, അങ്ങനെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. എന്താ പറഞ്ഞിരിക്കുന്നത്? വെളിച്ചം പ്രകാശിക്കുമ്പോൾ ആൾക്കാരെന്തു പറയും? ആൾക്കാർ പറയും, നിങ്ങളുടെ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തി. കാരണം എന്താണ്? കാരണം അവർക്ക് മനസ്സിലാകും, ദേർ ഇസ് എ സോഴ്സ്. പുറകിൽ പ്രവർത്തിക്കുന്ന ആൾ വേറെയാണ്, ഈവുള്ള ആള് മാറി പുതിയ ആള് വന്നു. ആ വ്യക്തിയിൽ കൂടി യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ ഗുഡ് വർക്ക്സ് വെളിപ്പെടാനായിട്ട് പോകുന്നു. അതാണ് യേശു ക്രിസ്തു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകാനായിട്ട്. എന്റെ മുമ്പോട്ട് പോകാനായിട്ട് എനിക്ക് സമയമില്ലെങ്കിലും ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു തീർക്കാനായിട്ട്, നമ്മൾ ഈവിൾ വർക്ക് മനസ്സിലാക്കി. ഈവിൾ വർക്കിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന വ്യക്തി ഈവിൾ ആയതുകൊണ്ട് അവനിൽ കൂടി മാനിഫെസ്റ്റ് ചെയ്യുന്ന ഈവിളാണ്. ഗുഡ് വർക്ക് പ്രവർത്തിക്കുന്ന പുറകിൽ പ്രവർത്തിക്കുന്ന വ്യക്തി യേശു ക്രിസ്തു ആയതുകൊണ്ട് അവനിൽ കൂടി വെളിപ്പെടുന്നത് യേശു ക്രിസ്തുവിന്റെ സ്വഭാവം. ഇതിനൊരു കോൺട്രാഡിക്ഷൻ വരാൻ പാടില്ല, കോൺട്രാഡിക്ഷൻ വരാനായിട്ട് സാധ്യതയില്ല. ബൈബിൾ വേറൊരു വർക്കിനെ പറ്റി കൂടി പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഡെഡ് വർക്ക് എന്നൊരു വർക്കിനെ പറ്റി പറയുന്നുണ്ട്. ഈവിൾ വർക്കുണ്ട്, ഗുഡ് വർക്കുണ്ട്, മൂന്നാമത്തേത് ഡെഡ് വർക്ക്. അതിന്റെ ഡീറ്റെയിലേക്ക് പോകാനായിട്ട് എനിക്ക് സമയമില്ല. എന്താണ് ഈ ഡെഡ് വർക്ക് എന്ന് പറയുന്നത്? ഡെഡ് വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഈ ഈവിൾ വർക്കും ഡെഡ് വർക്കും നമ്മളുടെ വ്യത്യാസം എന്താ? ഈ ഡെഡ് വർക്ക് എന്ന് പറയുന്നത് ഈവിൾ അല്ല, നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഡെഡ് വർക്ക് എന്ന് പറയുന്നത് നല്ല പ്രവൃത്തി നമ്മുടെ സ്വയമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നല്ല പ്രവൃത്തി. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലാണ് 9-ാം വാക്യം 9:14 ഈ വാക്യം പറഞ്ഞത്. എബ്രായ ലേഖനം 6:1 ഡെഡ് വർക്ക് എന്ന് പറയുന്നത് നിർജീവ പ്രവൃത്തി, മരിച്ച പ്രവൃത്തികളിൽ നിന്നുള്ള മാനസം. എബ്രായ ലേഖനം ആർക്കാണ് എഴുതുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് വാസ് ടോക്കിംഗ് ടു റിലീജിയസ് ക്രിസ്ത്യൻസ്, ഇല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ന്യായപ്രമാണ പ്രകാരം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ചെയ്ത ആത്മാർത്ഥതയുള്ള എബ്രായ ക്രിസ്ത്യാനിയുടെ അടുത്ത് പറയാണ്, നിങ്ങളുടെ പ്രവൃത്തികൾ നിർജീവമാണ്. കാരണം എന്താണെന്നറിയാമോ? രക്ഷിക്കപ്പെട്ടതിന് ശേഷവും നിങ്ങൾ ദൈവത്തിന്റെ ആ റിയൽ സോഴ്സിലോട് കണക്റ്റഡ് ആയിട്ട് ദൈവത്തിൽ നിന്ന്, ആ യഥാർത്ഥത്തിലുള്ള സോഴ്സിൽ നിന്നുള്ള പുറത്തേക്കുള്ള ജീവജലം വരുന്നതിന് പകരം നിങ്ങൾ സെൽഫിലേക്ക് തന്നെ വീണ്ടും ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്ന കാര്യം ഒരേ കാര്യമായിരിക്കാം, പക്ഷെ അതൊരു ഡെഡ് വർക്കായി തരും. ഞാൻ പറയട്ടെ, ഈ ഈവിൾ വർക്കും ഗുഡ് വർക്കും കണ്ടാൽ തന്നെ തിരിച്ചറിയാം. കാരണം പ്രവർത്തിക്കുന്ന ഈവിളാണ്, നമ്മൾ ഈവിൾ വർക്കിന്റെ ലിസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ. ഈവിളാണ് പുറത്തേക്ക് ഒഴുകുന്നത്, പക്ഷെ രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ പുറത്ത് ഈവിളായിരിക്കത്തില്ല വരുന്നത്. പക്ഷെ പുറത്തു വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഒരേ വ്യക്തിയായി പ്രവൃത്തിയായിരിക്കാം. പക്ഷെ ഇത് ഡെഡാണോ യഥാർത്ഥത്തിലുള്ള നല്ല പ്രവൃത്തിയാണോ എന്ന് ആ വ്യക്തിക്കും ദൈവത്തിനും മാത്രമേ പലപ്പോഴും അറിയത്തുള്ളൂ. മനുഷ്യന് പോലും തിരിച്ചറിയാൻ കഴിയത്തില്ല. കാര്യം എന്താണെന്ന് പറയുമ്പോൾ ഈ വ്യക്തി ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കാം, ദൈവവേലയായിരിക്കാം ചെയ്യുന്നത്, പ്രസംഗിക്കുകയായിരിക്കാം, സൺഡേ സ്കൂൾ എടുക്കുകയായിരിക്കാം, പാട്ടുപാടിയായിരിക്കാം, ഇൻസ്ട്രുമെന്റ് വായിക്കുകയായിരിക്കാം. പക്ഷെ ആ വ്യക്തിക്കറിയാം ദൈവമാണോ അവനിൽ കൂടി ഡയറക്ട് ചെയ്യുന്ന അവന്റെ ജീവിതം, അതോ ദൈവത്തിന് വേണ്ടിയിട്ട് സ്വയമായിട്ട് ചെയ്യുന്ന കാര്യം. അത് ഈവിളൊന്നും അല്ല കേട്ടോ, ഈവിളൊന്നുമല്ല. ഈവിളാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഈവിളെന്ന് പറയുന്നത് പിശാച് പ്രവർത്തിക്കുന്നതാണെങ്കിൽ, ഡെഡ് വർക്ക് എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഡിപ്പെൻഡൻസിൽ ദൈവം പ്രവർത്തിക്കുന്നതിന് പകരം ദൈവത്തിന്റെ പ്രവർത്തികളെ ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്താണെന്നറിയാമോ, ദൈവമായിട്ടുള്ള വീണ്ടും അവിടെയുള്ള പ്രശ്നം രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ദൈവവുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിപ്പെൻഡൻസിൽ ഒരു വ്യക്തിക്ക് വരാൻ കഴിയുന്നില്ല. അവന്റെ സെൽഫാണ് ആ കാര്യങ്ങൾ പൊലിപ്പിക്കുന്നത്. എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അറിയാം സെൽഫിന്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും റെക്കഗ്നൈസ് ചെയ്യപ്പെടേണ്ടി വരും. റെക്കഗ്നൈസ് ചെയ്തില്ലെങ്കിൽ ആ വ്യക്തിക്ക് വിഷമമാവും. സെൽഫ് എപ്പോഴും മുറിപ്പെടുന്നതാണ്, സെൽഫ് എപ്പോഴും സെൽഫ് കോൺഷ്യസ് ആണ്. ദൈവം പ്രവർത്തിക്കുന്നതാണെങ്കിൽ ഇതൊന്നും വരത്തില്ല. ആൾക്കാർ അറിഞ്ഞാലും കുഴപ്പമില്ല, ആൾക്കാർ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് പ്രശംസിക്കാൻ ക്രൂശിലല്ലാതൊന്നും അവിടെ വരുന്നത്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകാനിട്ട് എനിക്ക് സമയമില്ല. ഞാൻ പറഞ്ഞത് ഈ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഡെഡാണ്, ഡെഡ് വർക്കാണ്. അത് ഈവളല്ല, അതിന് ശിക്ഷയൊന്നും ദൈവം തരുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. പക്ഷേ അതുകൊണ്ട് ദൈവത്തിന്റെ സെന്നിൽ പ്രയോജനമില്ല. കത്തിത്തീരുന്ന വർക്കുകളാണ്. ദൈവമായിട്ടുള്ള ഡിപ്പെൻഡൻസിൽ ജീവൻ യഥാർത്ഥത്തിൽ കർത്താവിന്റെ ലൈഫ് ഫ്ലോ ചെയ്യുന്നതിന് വളരെ ഈസി ആയിട്ടാണ് പോകുന്നത്. ദൈവത്തിന്റെ വേല ദൈവത്തിന്റെ ശക്തിയിൽ ദൈവത്തിന്റെ ഡിപ്പെൻഡൻസിൽ ചെയ്യുന്ന അത്രയും ഈസി ആയിട്ടുള്ള വർക്ക് വേറെയില്ല. എന്നാൽ ദൈവത്തിന്റെ വേല ദൈവത്തിന്റെ പ്രവൃത്തി സ്വന്തം ശക്തിയിൽ ചെയ്യുന്നതിന്റെ അത്രയും തലവേദന പിടിച്ച പണിയില്ല. പലരും ഡിസ്കറേജ്ഡ് ആയിട്ട് നടക്കുന്നതിന്റെ കാര്യം, പലരും ദൈവവേല എന്ന് പറഞ്ഞിട്ടും യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സന്തോഷമില്ലാത്തതിന്റെ കാര്യം. കാര്യം അവർ ഈവിള് ചെയ്യുന്നുണ്ടെന്നല്ല, അവർ സെൽഫിലാണ് വർക്ക് ചെയ്യുന്നത്. ഇറ്റ്സ് എ ഡെഡ് വർക്ക്, ഏത് പ്രവൃത്തിയാണെങ്കിലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് പുറത്തു വരുമ്പോൾ ഒന്നേ ഒരേപോലെ ആയിരിക്കാം. പുറത്തു വരുമ്പോൾ ആൾക്കാർക്ക് തിരിച്ചറിയാനായിട്ട് കഴിയത്തില്ല. പക്ഷെ ആ വ്യക്തിക്ക് അറിയാം ആ വ്യക്തി ചെയ്യുന്ന ഡെഡ് വർക്കാണോ അതോ ആ വ്യക്തിയിൽ കൂടി ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ ഒരു വർക്ക് ആ വ്യക്തിയിൽ കൂടി ഫുൾഫിൽ ആവുകയാണോ, യേശു ക്രിസ്തു അവനിൽ കൂടി ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തെടുക്കുകയാണോ എന്നുള്ളത് ആ വ്യക്തിക്കറിയാം. ആ വ്യക്തിയെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഏത് പ്രവൃത്തി നമുക്ക് ഡെഡായിട്ട് ചെയ്യാനായിട്ട് കഴിയും? നല്ല പ്രവൃത്തികൾ തന്നെ പ്രസംഗിക്കാം, അത് പക്ഷെ വെറും ഡെഡ് വർക്കാകും. പക്ഷെ ഇതെല്ലാം ദൈവത്തിന്റെ സ്ഥലം. ഞാൻ വാക്കുകളിൽ നിർത്തട്ടെ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ആ റിയൽ കണക്ഷൻ റിസ്റ്റോർ ആവുകയാണെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ യേശു ക്രിസ്തുവിന്റെ ലൈഫ് നമ്മൾ കൂടി ഒഴുകുകയാണ്. യേശു ക്രിസ്തുവിന്റെ ജീവൻ നമ്മൾ കൂടി ഒഴുകുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ പ്രകാശം നമ്മൾ കൂടി ഒഴുകുമ്പോൾ, നമ്മുടെ അവിശ്വാസം കൊണ്ട് ഇതിനെ ശൃംഖിയാതിരുന്നു കഴിഞ്ഞാൽ, ദൈവത്തിന് അവൈലബിൾ ആയിട്ടിരുന്നു കഴിഞ്ഞാൽ ദൈവം അത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കും. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം ഇല്ലെങ്കിൽ, നമ്മൾ ചിലപ്പോൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ പോലും ഈവിൾ വർക്കിൽ നമ്മൾ മാറെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്നതെല്ലാം ലബോറിയസ് ഡെഡ് വർക്കുകളായി തീരും. അതിൽ നിന്ന് യഥാർത്ഥത്തിൽ അതിൽ നിന്നും വിടുതൽ പ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് നിർജീവ പ്രവൃത്തികളിൽ നിങ്ങൾ മാനസാന്തരപ്പെടണം. എബ്രായ ലേഖനത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ പറയാണ് യേശു ക്രിസ്തുവിന്റെ രക്തം നിർജീവ പ്രവൃത്തികളെ പോക്കി നിങ്ങളുടെ ഹൃദയങ്ങളെ എത്ര അധികം ശുദ്ധീകരിക്കും. ഇതിൽ രണ്ടിൽ നിന്നും വിടുതൽ പ്രാപിച്ച് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ നല്ല പ്രവൃത്തി ചെയ്യാൻ ദൈവം നമ്മൾ സാധിക്കട്ടെ.